ദൈവവചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യ ജീവിതം വീണ്ടും ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുക. സർവകൃപാലുവായ കർത്താവ് സാവകാശം നൽകി തന്നതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നതോടൊപ്പം കർത്താവിനെ കുറിച്ചുള്ള ഒരു അനുഗ്രഹീതമായ വിളംബരത്തിന് ഇപ്രകാരം ഈ വേദിയിൽ അവസരമൊരുക്കുകയാണ്. ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർക്ക്, പ്രിയപ്പെട്ടവർക്ക് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹവും കൃതജ്ഞതയും ഇത്തവണത്തിൽ പ്രകാശിപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. നമ്മുടെ കർത്താവ് ഈ രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ്സോടെ ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിൽ കൂടെ നടുകയും കുറുകയും ഉലാവുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ തിരുസാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കളിൽ അവന്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾക്ക് സ്തോത്രയാഗം ഉയർത്താതിരിക്കാൻ കഴിയുകയില്ല. അനുഭവം പ്രാപിച്ച ദൈവമക്കൾക്ക് അധരം കൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. ഓരോ സ്തോത്രയാഗത്തിലും ദൈവശക്തി വ്യാപരിക്കുന്ന വിശ്വസിക്കുന്ന ദൈവപൈതലി ഇന്ന് രാത്രി സ്വയാത്മാവല്ല ദുരാത്മാവല്ല ദൈവാത്മാവായിരിക്കട്ടെ യോഗത്തിന്റെ മുഴുവൻ നേതൃത്വം ഏറ്റെടുക്കേണ്ടത്. ആയതുകൊണ്ട് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവജന സ്തോത്രയാഗങ്ങളോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നാം ഒരു യുഗത്തിന്റെ അന്ത്യത്തിലേക്ക്, കാലത്തിന്റെ കടശ ദിനങ്ങളിലേക്ക്, ചരിത്രത്തിന്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് ഓടിയടുക്കുകയാണ്. നിത്യതയുടെ വിധികർത്താവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ കോടി കോടി വെൺദൂതരുടെ അകമ്പടിയോടെ ആകാശമേഘങ്ങളിൽ മടങ്ങി വരുന്ന കാഴ്ച നേരിട്ട് കാണുവാൻ വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണ് എന്റെ മുൻപിൽ ഇരുന്ന് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ എന്ന് പറയുവാൻ എനിക്ക് പ്രാഗല്യമുണ്ട്. നമ്മുടെ പലരുടെയും കണ്ണുകൾ അടയും മുൻപ്, നമ്മുടെ വീട്ടിലേക്ക് ശവപ്പെട്ടി കയറി വരും മുൻപ്, നാം ഈ മണ്ണിൽ നിന്ന് മാറും മുൻപ് നാം ആരാധിക്കുന്ന കർത്താവ് ആകാശമേഘങ്ങളിൽ മടങ്ങി വരുമെന്നുള്ളത് സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമായി ഭവിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ആ പ്രത്യാശ അകത്ത് തിളയ്ക്കുന്ന ദൈവമക്കൾ സ്തോത്ര സ്വരങ്ങളോടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാകണം. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അതുല്യത, ഇതിന്റെ സത്യസന്ധത, ഇതിന്റെ വൈശിഷ്ട്യം, ഇതിന്റെ തെറ്റിക്കൂടായ്മ, ഇവയെല്ലാം പ്രവചനങ്ങളിൽ ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ്. ലോകത്തിലുള്ള സമസ്ത മതഗ്രന്ഥങ്ങളെക്കാൾ അതുല്യമായ ഈ വിശിഷ്ട ഗ്രന്ഥത്തിന്റെ സത്യസന്ധത അരക്കെട്ടുറപ്പിക്കപ്പെടുന്നത്, ഇതിന്റെ പരിപൂർണത നിലനിൽക്കുന്നത് നിറവേറി കഴിഞ്ഞതും നിറവേറൽ കാത്തു കിടക്കുന്നതും നിറവേറിക്കൊണ്ടിരിക്കുന്നതുമായ നിരവധി പ്രവചനങ്ങളിലാണ്. വിശുദ്ധ തിരുവെഴുത്ത് അത്തരം അതുല്യമായ ഒരു ഗ്രന്ഥമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവവചനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി പ്രാരംഭമായി നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ആ വചനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി പ്രാരംഭമായി കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് ഇന്ന് രാത്രി ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആകാശ ഭൂമികൾ മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഒരു ദൈവമൈതന്റെ ഉച്ഛ്വാസം പോലെ ഉള്ളിനെ ഉൾക്കൊള്ളുവാൻ ഇന്ന് രാത്രി ബലത്തോടെ വ്യാപരിക്കട്ടെ. വചനത്തിന് മുൻപിൽ നാം ഏൽപ്പിച്ചു കൊടുത്താൽ ഈ വചനം നിത്യതയ്ക്കായി നമ്മെ പണമെടുക്കാതിരിക്കുകയില്ല. കരങ്ങളെ താഴ്ത്തിയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഏറ്റവും അതുല്യമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. ശാസ്ത്രം വളരെ പുരോഗമിച്ചു. ശാസ്ത്രത്തിന്റെ നീളം കൂടിയ ഊഞ്ഞാലിൽ ആന്തോടനമാണെന്ന് ആധുനിക മനുഷ്യൻ അന്യഗ്രഹങ്ങളിൽ കാലുമുത്തി കാർ ഓടിച്ചു. എന്നാൽ അന്യഗ്രഹങ്ങളിൽ കാലുമുത്തി കാർ ഓടിച്ച മനുഷ്യ, നിന്റെ ശാസ്ത്ര കണ്ണുകൾ കൊണ്ട് എത്ര നിരീക്ഷണം നടത്തിയാലും ഈ ദൈവത്തിന്റെ വചനത്തിലെ ഒരു കൊച്ചു തെറ്റി ചൂണ്ടിക്കാണിക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. അതുപോലെ വിശിഷ്ടവും സത്യസന്ധവുമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്. ആ പുരാതന മതഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ച വസ്തുതകൾ 21-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ തെറ്റാണെന്ന് ശാസ്ത്രം തെളിയിച്ചു. നമ്മുടെ തലയ്ക്ക് മീതെ കണ്ണു ചിമ്മി പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളും ഗോളങ്ങളും ദൈവങ്ങളാണെന്നും അവർ ആരാധനാമൂർത്തികളാണെന്നും ആളുകൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ അന്യഗ്രഹങ്ങളിൽ കാലുകുത്തി കാർ ഓടിച്ചപ്പോൾ മനസ്സിലായി അത് ദൈവങ്ങളല്ല, അത് കല്ലും മണ്ണും നിറഞ്ഞു അതിമുഖത്തുയർന്നു നിൽക്കുന്ന കേവലം കൽപ്പിത ഗോളങ്ങളാണെന്ന്. എന്നാൽ നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും അപ്പുറത്ത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറഞ്ഞു. ആകാശത്തിൽ കത്തിച്ചൊലിക്കുന്ന നക്ഷത്രങ്ങൾ, നെബുലകൾ, ഗാലക്സികൾ ഒന്നും ദൈവങ്ങളല്ല, അത് സർവശക്തന്റെ ഹസ്തപാടവം വ്യക്തമാക്കുന്ന സൃഷ്ടി ഗോളങ്ങളാണെന്ന് ലോകത്തിലെ ശാസ്ത്രം അന്യഗ്രഹങ്ങളിൽ കാലുകുത്തി കാർ ഓടിച്ചപ്പോൾ
പല മത നേതാക്കന്മാരും ആരാധനാമൂർത്തികളെന്ന് പുകഴ്ത്തിയ ദൈവങ്ങളുടെ നെഞ്ചത്തുകൂടെയാണ് അവരുടെ കാർ ഓടി നീങ്ങിയത്. എന്നാൽ ചരിത്രം ഇത്രയും പുരോഗമിച്ചിട്ടും തെറ്റ് ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ദൈവവചനത്തിന്റെ അതുല്യത ഓർത്താൽ ഇന്ന് രാത്രി ഈ ഹോളിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. സുപ്രസിദ്ധമായ പല മേഖലകളിലും വചനത്തിന്റെ സ്വാധീനം അതുല്യമായിരുന്നു. തിരുവഴുത്തിനെതിരെ കരമുയർത്തിയവരൊക്കെ അതിനെ കണക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. നിങ്ങൾക്കറിയാം, മഹാസമുദ്രത്തിന് നേരെ പടവാൾ വീശിയ അതിശക്തനായ ഗ്രീസിലെ അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്തിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ സൈന്യ സമേതനായി യെരുശലേം ദൈവാലയം നിൽക്കുന്ന അക്ര, മോറിയ, ബെഥെസ്ദ, സിയോൻ, ഗിൽബോവ, സെയിർ ഈ മലമടക്കുകളുടെ തൊട്ടു താഴത്തെ സമതലത്തിൽ ഒരിക്കൽ ടെന്റടിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സൈന്യവും ഒരുപോലെ ടെന്റടിച്ചു കിടക്കുന്ന സമയം തലേ രാത്രിയിൽ യെരുശലേം ദൈവാലയത്തിലെ അക്കാലത്തെ മഹാപുരോഹിതനായ യാദുവ ഒരു ദർശനം കണ്ടു. കണ്ട ദർശനം മറ്റൊന്നല്ല, നാളെ രാവിലെ ഒരു പ്രത്യേക സൈന്യം തൊട്ടു താഴെ പാളയമടിക്കും, അവരുമായി ഏറ്റുമുട്ടാതെ അവരെ ദേവാലയത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി ദൈവവചനത്തിന്റെ പ്രവചനാലോചനകൾ രാജാവിനെ ബോധ്യപ്പെടുത്തണം. രാവിലെ വെള്ളി ചണ്ണകളോടും വർണ്ണ ഔജ്വലമായ വസ്ത്രങ്ങളോടും കൂടെ മഹാപുരോഹിതൻ ഒരു വലിയ സംഘമായി യെരുശലേം ദൈവാലയത്തിന്റെ നടുമുറ്റത്തിൽ നിന്നും പുരോഹിത സംഘത്തിന്റെ പിൻബലത്തോടുകൂടെ നേരെ തൊട്ട് താഴേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. വിശാലമായ ഗ്രൗണ്ടിൽ പരന്നുകിടക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ സൈന്യങ്ങളുടെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന കൊടിക്കൂറയാൽ വ്യക്തമാക്കപ്പെട്ട അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രത്യേക കൂടാരത്തിന്റെ മുൻപിലേക്ക് ഈ പ്രത്യേക ഗായക സംഘം അടുത്തു വരികയാണ്. ആ സമയം അലക്സാണ്ടർ ചക്രവർത്തിയോട് തൊട്ടടുത്ത സർവ സൈന്യാധിപൻ ചോദിച്ചു, യുദ്ധത്തിന് ഓർഡർ നൽകട്ടെ. അദ്ദേഹം പറഞ്ഞു, വേണ്ട, കാത്തു നിൽക്കാം. ഇതാ എത്രയും വേഗം ഒരു പ്രത്യേക സംഘത്തലവൻ മുൻപിൽ വന്നു നിന്നു. സംഘത്തലവൻ അഥവാ യാദവ പുരോഹിതൻ, അക്കാലത്തെ ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ, അയാളുടെ നെറ്റിയിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന സ്വർണ്ണ ലലാട പതിച്ചിരുന്നു. പെട്ടെന്ന് അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തെ താഴെ വീണ് നമസ്കരിച്ചു. അടുത്തു നിന്ന് സൈന്യാധിപൻ ചോദിച്ചു, അങ്ങ് എന്താണ് ഈ കാട്ടിയത്? ഒരു മനുഷ്യന്റെ മുൻപിൽ അങ്ങ് ഇങ്ങനെ നമസ്കരിക്കുകയോ? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മനുഷ്യന്റെ മുൻപിൽ എന്നെ നമസ്കരിച്ചത് യഹോവയ്ക്ക് വിശുദ്ധം എന്ന് ആ ലലാടത്തിന് മുൻപിലാണ് സ്തോത്രം. അദ്ദേഹത്തോട് യാദവ ഇങ്ങനെ സംസാരിച്ചു, അങ്ങയുടെ രാജ്യത്തെ കുറിച്ചും അങ്ങയുടെ ഭാവിയെ കുറിച്ചും വ്യക്തമായി പറയുന്ന ഒരു പുസ്തകം നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും പുറകിൽ ഞങ്ങളുടെ കൈവശമുണ്ട്. അദ്ദേഹം അത്ഭുത പരതന്ത്രനായി. അദ്ദേഹം വെള്ളക്കുതിരകൾ കലേറി അകമ്പടികളോടുകൂടെ യെരുശലേം ദൈവാലയത്തിന്റെ നടുമുറ്റത്തെത്തി. യെരുശലേം ദൈവാലയത്തിന്റെ നടുമുറ്റത്തെ ആ പ്രത്യേക ശുദ്ധീകരണ കർമ്മങ്ങൾ ക്രമീകരിച്ചിട്ടുള്ള എഴുത്തുകൾ നിൽക്കുന്ന സ്തൂപികകളുടെ തൊട്ടു താഴെയുള്ള ഒരു പീഠത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയെ ഇരുത്തിയിട്ട് അതിപവിത്ര സ്ഥലത്തിന്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു പേടകം തുറന്ന് യാദവ മഹാപുരോഹിതൻ കയ്യിൽ ദാനിയൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ ചുരുൾ എടുത്തുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയെ വായിച്ചു കേൾപ്പിച്ചു. ഗ്രീസിൽ നിന്ന് ഒറ്റക്കൊമ്പനായ ഏകാധിപതി ഗ്രീസിന്റെ ആധിപത്യം ഏറ്റെടുത്ത് പടിഞ്ഞാറ് നിന്നതുപോലെ പാറിപ്പറന്ന് രംഗത്തെത്തും. അങ്ങയുടെ ബലത്തിന്റെ ശക്തി വർദ്ധിച്ചിരിക്കും. അങ്ങ് വേദ്യപാർശ്വ ശക്തികളെ കാൽ കൊണ്ട് ചവിട്ടി മതിച്ചായിരിക്കും ഭരണമേറ്റെടുക്കുന്നത്. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ജനിക്കുന്നതിന് മുൻപെന്ത്, അദ്ദേഹത്തിന്റെ അപ്പൻ ജനിക്കുന്നതിന് മുൻപെന്ത്, അദ്ദേഹത്തിന്റെ അപ്പൂപ്പൻ ജനിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും പേരും അഥവാ സ്വഭാവവും രേഖപ്പെടുത്തിയ ഒരു പുസ്തകം. അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹത്തോട് യാദുവായോട് ദൈവത്തിന് സ്തോത്രം. മഹാപുരോഹിതനായിരിക്കുന്ന യാദുവായോട് അലക്സാണ്ടർ ചോദിച്ചു, എന്റെ ഭാവിയെ കുറിച്ച് വല്ലതും വായിച്ചു കേൾപ്പിച്ചു? അങ്ങയുടെ ബലത്തിന്റെ ഉച്ചസ്ഥായിയിൽ അല്ലെങ്കിൽ അങ്ങയുടെ യൗവനത്തിന്റെ മൂർധന്യാവസ്ഥയിൽ അങ്ങ് മരിക്കും. അങ്ങയുടെ സ്ഥാനത്ത് 4 സൈന്യാധിപന്മാർ അങ്ങയുടെ ആധിപത്യം വിഭജിച്ചെടുക്കും. എന്തിനെന്ന് രാത്രി ഞാൻ പറയട്ടെ, രണ്ടു മുട്ടും മുറ്റത്തേക്കും അടക്കി രണ്ട് കൈകളും കൊണ്ട് യെരുശലേം ദൈവാലയത്തിന് മുൻപിൽ അലക്സാണ്ടർ ചക്രവർത്തി കമിട് വീണു എന്ന് ചരിത്രം പറയുമ്പോൾ, ഇന്ന് രാത്രി ലോകത്തിലെ വൻപന്മാരെ മുട്ടുമടക്കിച്ച സത്യഗ്രന്ഥം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഇതിന്റെ അതുല്യത ഓർത്താൽ നമുക്ക് എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, വള്ളി പുള്ളി വിസർഗ വ്യംഗ്യ ചമൽക്കാരങ്ങൾക്ക് പോലും തെറ്റ് ചൂണ്ടിക്കാണിക്കാനില്ലാത്ത മികവുറ്റ തികവുറ്റ കിടയറ്റ ഒരു ഗ്രന്ഥം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഇത് അതിപവിത്രമാണ്. അങ്ങനെ പറഞ്ഞു, നീയോ നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും എന്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാൻ ഉള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തിരുജന്മം കൊണ്ട് പവിത്രമാകേണ്ട മണ്ണ് ബേഥലഹേമിന്റെ ഭൂമിഭാഗമാണെന്ന് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ പ്രവാചകൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ജന്മസമയമെടുത്തു. അക്കാലത്ത് ഔഗസ്തോസ് കൈസർ നാട് വാഴുന്ന സമയം. നാട്ടിൽ എല്ലാവർക്കും പേർ വഴി ചാർത്തണം. ഏതെങ്കിലും ചരിത്രത്തിൽ നാട്ടുകാർ ചെന്ന് പേർ വഴി സെൻസസ് കൊടുത്തിട്ടുണ്ടോ? വീട്ടിൽ വന്ന് സെൻസസ് എടുക്കുകയല്ലേ? അതാ ചെന്ന് സെൻസസ് എടുക്കാറില്ല, വന്ന് സെൻസസ് എടുക്കുകയേ ഉള്ളൂ. ഇന്ന് രാത്രി പറയട്ടെ, സംഭവങ്ങളുടെ ക്രമം മാറി. വന്ന് സെൻസസ് എടുക്കില്ല, നിങ്ങൾ ചെന്ന് സെൻസസ് എടുത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഗർഭിണിയായ ഒരു സ്ത്രീ വേച്ചും വിറച്ചും ബേഥലഹേമിന്റെ മണ്ണിലെത്തി. ആ സമയം യേശുവിന്റെ ജന്മം നടന്നു. ഇന്ന് രാത്രി ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് മുൻപിൽ എന്റെ നാഥന്റെ ജനന സ്ഥലം ബേഥലഹേമായിരിക്കുമെന്ന് എഴുതി വെച്ച പ്രവാചക നീ എങ്ങനെ പറഞ്ഞു? ആത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ പ്രവചിച്ചു, അത് നിറവേറേണ്ട സമയം വന്നപ്പോൾ സെൻസസിന് ഓർഡർ പുറപ്പെടുവിച്ച് ഈ ഗർഭിണി ആ സ്ഥലത്തെത്തിക്കാൻ പുറകിൽ വ്യാപരിച്ച ശക്തിയാണ് ദൈവവചനത്തിന്റെ സത്യസന്ധതയെ ഭരിക്കുന്നതെങ്കിൽ. ഗ്ലോറി ഗ്ലോറി. ഇന്ന് രാത്രി ഞാൻ ധൈര്യത്തോടെ പറയട്ടെ, ഈ നിൽക്കുന്ന ഭൂമി മാറും, നമ്മുടെ തലയ്ക്ക് മീത വിരിച്ചിരിക്കുന്ന ആകാശം മാറും. എന്റെ കയ്യിലെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വള്ളിപ്പുള്ളി വിസർഗം മാറുകയില്ല, അത് ചരിത്രത്തിൽ കൃത്യമായി നിറവേറാതിരിക്കുകയില്ല. ഇന്ന് രാത്രി പ്രത്യാശയുള്ള ദൈവമക്കൾ കണ്ണുകൾ തുറന്നു നോക്കട്ടെ. ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടെടുപ്പ് അടുത്തു വരുന്നുള്ള ദിവസം തലകളെ ഉയർത്തുക. എത്ര ഗൗരവമേറിയ, എത്ര കുഴിച്ചാലും കുഴിച്ചാലും പ്രവചനത്തിന്റെ ആഴം തീരാത്ത ഒരു വിലപ്പെട്ട പ്രവചന ഭാഗത്തേക്കാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ സമയം നാം കേന്ദ്രീകരിക്കാൻ തുടരുന്നത്. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 20-ാം വാക്യവും 28-ാം വാക്യവും. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 20-ാം വാക്യം 28-ാം വാക്യം.
സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ
അതിന്റെ
ശൂന്യകാലം അടുത്തിരിക്കുന്നു
എന്ന് അറിഞ്ഞുകൊള്ളി.
ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത്
കൊണ്ട്
നിവർന്ന തലപൊക്കു
നിവർന്ന തലകളെ ഉയർത്തുവിൻ. എല്ലാ കണ്ണുകളും അടയേണ്ട ദിവസന്നധിയിൽ, എല്ലാ ധനങ്ങളും സ്തോത്രത്തോടെ ചലിക്കേണ്ട ദിവസന്നധിയിൽ, ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ എല്ലാവരും ഇന്ന് രാത്രി ഈ ഹോളിൽ സ്തോത്രത്തിൽ ജാഗരിക്കുക. പരിശുദ്ധാത്മാവിന് രാത്രി ഈ ഹോളിൽ ചെന്ന് ചെയ്യാനായിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ മിച്ചപ്പണം ചിലവഴിക്കാൻ വെച്ച യോഗമല്ലിത്, പണത്തിന്റെ തള്ളിക്കയറ്റത്തിൽ വെച്ച യോഗമല്ലിത്. പ്രാർത്ഥിക്കുന്ന ഒരുപിടി ദൈവമക്കൾ ഇതിന്റെ പുറകിലുണ്ട്. അഭിഷേകത്തിന്റെ ചൈതന്യം ആത്മാവിൽ അനുഭവിച്ചറിയുന്ന ദൈവവൈദനെ, നിന്റെ അധരങ്ങളിൽ ആരാധനയുടെ ശബ്ദം ഉയർന്നാൽ പരിശുദ്ധാത്മാവിന് ചെയ്യാനുള്ള ചിലത് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇതിനകത്ത് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില രോഗികളെ കർത്താവ് ഇവിടെ സൗഖ്യമാക്കും. ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില രോഗബന്ധനങ്ങളെ ദൈവാത്മാവ് ഇന്ന് രാത്രി അഴിച്ചു മാറ്റും. മാത്രമല്ല, ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ശരീരങ്ങളുടെ മേൽ ശത്രു വെച്ചിരിക്കുന്ന രോഗത്തിന്റെ കെട്ടുകൾ ദൈവശക്തിയാൽ അഴിഞ്ഞു മാറുമെന്ന് മാത്രമല്ല, ചിലരുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടുന്ന രാത്രിയാണ് ആത്മനിറവ് പ്രാപിച്ച. അതിനുവേണ്ടി ഉള്ളം തുടിക്കുന്ന ദൈവമക്കൾ ആത്മശക്തിയെ കർത്താവിനെ ആരാധിച്ചു തുടങ്ങട്ടെ. വിശുദ്ധ തിരുവെഴുത്തിൽ ഇങ്ങനെ ഒരു വേദഭാഗമുണ്ട്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായമാണ് പ്രമേയം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മൃഗത്തിന്റെ വായിൽ നിന്ന്, കള്ളപ്രവാചകന്റെ വായിൽ നിന്ന്, മഹാസർപ്പത്തിന്റെ വായിൽ നിന്ന് തവണയെ പോലെ അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു പോകുന്ന കാഴ്ച ഞാൻ കണ്ടു. മഹാദൈവത്തിന്റെ യുദ്ധത്തിന് വേണ്ടി ഭൂതലത്തിലുള്ള മനുഷ്യരെ വിളിച്ചു കൂട്ടേണ്ടതിന് പുറപ്പെട്ട ഭൂതാത്മാക്കൾ തന്നെ. സന്ധിച്ച ദൈവമക്കളെ, ഇതാ ഭൂതാത്മാക്കൾ വായിൽ നിന്ന് പുറപ്പെടുകയാണ്. ഞാൻ ഒരു വസ്തുത അടിവരയിട്ട് പറയാം, ഭൂതാത്മാക്കളെ ആരാധിക്കുന്ന ആളുകൾ ഇന്നുണ്ട്, അവരെ സേവിക്കുന്ന ആളുകളുണ്ട്. വെച്ചുപൂജകളും കുരിയാലകളും നേർച്ചക്കാവുകളും അമ്പലങ്ങളും കുളങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളുമായി ഭൂതാത്മാക്കളെ സേവിക്കുന്ന ആളുകൾ കാണാം. അവരുടെ വായിൽ നിന്ന് ദുരാത്മാക്കൾ പുറപ്പെട്ടു പോകും, അത് കൃത്യ നിർവഹണത്തിനായിട്ട് പോകും. സ്തോത്രം. എന്നാൽ ആത്മനിറവ് പ്രാപിച്ച ദൈവവൈദനെ, നിന്റെ വായിൽ എന്താ വ്യാപരിക്കുന്നറിയാമോ? ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ഞാൻ ബലം നിയമിച്ചിരിക്കുന്നു. എന്താ ഈ ബലത്തിന്റെ പ്രത്യേകത? അത് പുകഴ്ചയാണ്. സ്തോത്രം എന്ന് പറഞ്ഞ് കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ബലമാണ്. എന്താണ് ആ ബലം പ്രത്യേകമായി കാട്ടുന്നത്? വൈരിയെയും പകയനെയും മിണ്ടാതാക്കാനുള്ള ശക്തി നിന്റെ വായിലെ സ്തോത്രത്തിന്റെ പുകഴ്ചയിൽ വ്യാപരിക്കും. വിശ്വസിക്കുക മാത്രമല്ല, ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ദൈവങ്ങളുടെ മുൻപിലൂടെ നിന്നെ കടിച്ചു കീറാൻ മൂച്ചുപോലെ വായി പിളർന്നു നിൽക്കുന്ന ശക്തികളെ ബന്ധിക്കാൻ നിന്റെ വായിലെ ആരാധനയ്ക്ക് ശക്തിയുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ഉറപ്പിച്ചു പറയുന്നെങ്കിൽ പാസ്റ്റർ രാജു മാത്രയല്ല ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മണ്ഡലമെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ നാവിലെ സ്തോത്രത്തിന്റെ പുറകിൽ ഇരുട്ടിന്റെ കോട്ടകൾക്ക് നേരെ സ്വർഗത്തിന്റെ ദൂത സഞ്ചരങ്ങൾ ഇന്ന് രാത്രി യുദ്ധം ഇന്ന് രാത്രിയാണ്. ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വചനത്തിന്റെ ക്രിയ നടത്തട്ടെ. ആത്മശക്തി അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില വായു പിളർന്നു നിൽക്കുന്നതിനെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന അന്നേ ദിവസം എത്തിച്ചേരുകയാണ്. ദേവാലയ ശുദ്ധീകരണത്തിന് നേതൃത്വം കൊടുത്ത യേശുവിനെ തനിക്ക് എന്താണോ ഇവിടെ കാര്യമെന്ന മട്ടിൽ ദേവാലയ പ്രമാണികൾ പുറത്താക്കി. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടെ നാഥൻ യെരുശലേമിനോട് യാത്ര പറയുന്നു. യെരുശലേമേ യെരുശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കും പോലെ നിന്നെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. നിന്റെ ഭവനം ശൂന്യമായി പോകും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ ഇനി പറയുവോണം. എന്നെ നിങ്ങൾ കാണുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് യെരുശലേം ദൈവാലയത്തോട് യാത്ര പറഞ്ഞ് ഒലിവുമലയുടെ മുഗൾ പരപ്പിലേക്ക് പോകുകയാണ്. ഒലിവുമലയുടെ മുഗൾ പരപ്പിലെത്തിയപ്പോൾ കർത്താവിന്റെ വായിൽ നിന്ന് അടർന്നു വീണ, അവന്റെ അധരമുടങ്ങളിൽ നിന്ന് പൊഴിഞ്ഞു വീണ പവിത്രമായ വാക്കുകളുടെ സത്യസന്ധതയുടെ വിശദീകരണം അറിയാൻ ശിഷ്യവൃന്ദങ്ങൾ തന്റെ അടുക്കൽ ഗുരുശിഷ്യ ബന്ധത്തിൽ അടുത്തുകൂടുകയാണ്. ശിഷ്യവൃന്ദങ്ങളുടെ ചോദ്യത്തിന് യഹൂദീയ മാർഗീയ പ്രാപഞ്ചിക ചരിത്രപര വസ്തുതകളുടെ വിശദീകരണങ്ങളോടുകൂടെ ചരിത്രവും പ്രവചനവും തമ്മിൽ കോർത്തിണക്കി അവരുടെ നടുവിൽ തന്നെ മടങ്ങി വരവിന്റെ സമയം ക്രിസ്തു തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ ഏറെ ഗൗരവമേറിയ പ്രാവചനിക പ്രാധാന്യമുള്ള ഒരു വിലപ്പെട്ട വേദഭാഗമാണ് കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടത്. എന്താണ് ഇവിടെ സംഭവിക്കാൻ തുടങ്ങുന്നത്? മത്തായി സുവിശേഷം 24, മർക്കോസ് സുവിശേഷം 13, ലൂക്കോസ് സുവിശേഷം 21, ഈ മൂന്ന് അധ്യായങ്ങളിൽ അതിന്റെ വിശദീകരണങ്ങൾ അതേ യേശു ക്രിസ്തു നൽകിയിട്ടുണ്ട്. അതിൽ മത്തായി 24 കർത്താവ് പറഞ്ഞു, ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കൊടിയ ദുരന്തം ഈ മണ്ണിന് സംഭവിക്കാൻ തുടങ്ങുകയാണ്. ലൂക്കോസ് 21 യേശു ആവർത്തിച്ചു, സൈന്യങ്ങൾ യെരുശലേമിനെ വളയുന്നത് കാണുമ്പോൾ അവയുടെ ശൂന്യകാലം അടുത്തു എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. അങ്ങനെ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന തലകളെ ഉയർത്തണം. പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുമ്പോൾ പെരുമല വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ കാലലക്ഷണങ്ങളെ വിവേചിക്കണം. ഇന്ന് രാത്രി എന്റെ മുൻപിലിരിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കൾ കാലലക്ഷണങ്ങളെ വിവേചിച്ചുകൊണ്ട് കണ്ണുകൾ ആകാശ തട്ടിലേക്ക് ഉയർത്തട്ടെ. നാഥന്റെ മടങ്ങി വരവിലേക്ക് സംഭവങ്ങൾ വേഗം പാഞ്ഞെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് അത് പെന്തക്കോസ്തരായ ഒരുപറ്റം ആളുകളുടെ സ്വകാര്യ സ്വത്തല്ല. സകല ക്രൈസ്തവരും ഒരുപോലെ വിശ്വസിക്കുന്നു യേശു മടങ്ങി വരുമെന്ന്. 325-ാം തീയതിയിൽ 318 പിതാക്കന്മാർ നിഖിയിലെ വിധുനിയിൽ ഒരുമിച്ചു കൂടി വാദിച്ചും തർക്കിച്ചും രൂപപ്പെടുത്തി തന്നെ നിഖ്യാവിശ്വാസ പ്രമാണം. യേശു ക്രിസ്തുവിന്റെ ദൈവത്വ നിഷേധിയായ അറിയൂസിനെ ശാസിച്ചുകൊണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ദർബാർ ഹോളിൽ കൂടിയ സമ്മേളനം 66 ദിവസത്തെ തർക്കങ്ങളിൽ മുൻപോട്ട് പോയി തൃത്തവാദം സ്ഥാപിക്കുകയാണ്. ആ വിശ്വപ്രസിദ്ധമായ നിഖ്യാ സിനഡിൽ വെച്ച് രൂപപ്പെടുത്തിയ പ്രമാണത്തിന്റെ 2-ാം ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സ്ഥാപിച്ചു വരുമ്പോൾ ഗൗരവമേറിയ പ്രയോഗങ്ങളാൽ യേശുവിന്റെ ജീവിത ചരിത്രത്തെ പിതാക്കന്മാർ അവലോകനം ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ മത്രാൻ എന്നറിയപ്പെടുന്ന ആദരണീയനായ ഒരു പിതാവ് കേരളത്തിൽ നിന്ന് ആ പ്രത്യേക സിനഡിൽ പങ്കെടുത്തിൽ നിന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. എന്തിന്? ആ ഭാഗത്ത് ചരിത്രപരമായി നിക്കിയ സിനഡിൽ രൂപപ്പെടുത്തിയ വിശ്വാസ പ്രമാണത്തിന്റെ രണ്ടാം ഭാഗം ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുൻപേ പിതാവെന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള അസത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവസൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ കന്യമറിയാവിന്റെ അനന്തരിച്ച് മനുഷ്യനായി പൊന്തിയോ പിലാത്തോസ് നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെടുന്നിരിക്കുന്ന പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ പരിപാലിക്കുന്ന യേശു കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ക്രൈസ്തവ ലോകം ഏറ്റുപാടുമ്പോൾ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പറയട്ടെ, ഞങ്ങൾ വിശ്വസിക്കുക മാത്രമല്ല ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നു. ഈ രാത്രി കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ അവനെ കാത്തിരിക്കുകയാണ്. സ്തോത്രം. ആ പുനരാഗമനത്തിന് സമയമായോ? ലോക സംഭവങ്ങൾ നമ്മെ വ്യക്തമായി മുന്നറിയിക്കുന്ന അടയാളങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം തിരിക്കുകയാണ്. പ്രത്യേക ഘട്ടങ്ങളിൽ മധ്യ പൂർവ്വ പ്രദേശത്ത് ചില യുദ്ധ നീക്കങ്ങൾ അവരെ പുനരാഗമനത്തിന്റെ സമയം വ്യക്തമാക്കും എന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ പ്രവചന വാക്കുകളിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഗൗരവമേറിയ പ്രയോഗം. സൈന്യങ്ങൾ യെരുശലേമിനെ വളയുന്നത് കാണുമ്പോൾ അഥവാ യുദ്ധരംഗത്തേക്ക് ലോകഗതി മധ്യപൂർവ്വ പ്രദേശത്ത് അടുക്കുന്ന രംഗം നിങ്ങൾ കാണുമ്പോൾ ഒരു വസ്തുത ഓർത്തുകൊള്ളുക, കർത്താവിന്റെ മടങ്ങി വരവിലേക്ക് സംഭവങ്ങൾ അടുക്കുകയാണ്. ഒരു വസ്തുത ഇന്ന് രാത്രി അടിവരയിട്ട് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, മുള്ളുകൾക്കിടയിലെ താമരയായ വിശ്വാസി നിന്നെ അറുത്തു മാറ്റാതെ, ചെന്നായിക്കട നടുവിലെ കുഞ്ഞാടായ ദൈവവൈതലെ നിന്നെ സ്ഥലം മാറ്റാതെ, യുദ്ധത്തിന് മുൻപ് സ്ഥാനാപതികളെ തിരിച്ചു വിളിക്കുന്നത് പോലെ നിന്നെ ഈ മണ്ണിൽ എടുത്തു മാറ്റാതെ, ന്യായവിധിയുടെ രംഗം എന്റെ ദൈവങ്ങളുടെ പകരിലെ ഇല്ല, അതിന് തിരശീല ഉയരം മുൻപ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവങ്ങൾ നിത്യ വീട്ടിലേക്ക് മാറിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി അത് ഗൗരവമായി ചിന്തിച്ചു കൊള്ളുക. ഇതാ യുദ്ധത്തിലേക്ക് ലോക സംഭവങ്ങൾ നീങ്ങും എന്നാണ് വേദപുസ്തക പ്രവചനം. ഇന്ന് രാത്രി ഓർക്കുക, ലോകത്തിന്റെ ചരിത്രം തന്നെ യുദ്ധങ്ങളുടെ ചരിത്രമാണ്. കായീന്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലാൻ കൈനീട്ടിയ കാലം മുതൽ ഇവിടെ യുദ്ധങ്ങളുണ്ട്. ലോക ചരിത്രത്തിൽ ഇതപ്പര്യന്തം നടന്നിട്ടുള്ള യുദ്ധങ്ങളെ വിലയിരുത്തിയാൽ യാക്കോബിൽ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധനായ ചരിത്ര ഗവേഷകന്റെ കണക്കനുസരിച്ച് പറഞ്ഞാൽ 15,000 യുദ്ധങ്ങൾ ഈ മണ്ണിൽ നടന്നിട്ടുണ്ട്. 15,000 യുദ്ധങ്ങൾ ഏതാണ്ട് ഇവിടെ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട ആളുകൾ കോടിക്കണക്കിന് ആളുകളാണ്, പിടഞ്ഞു മരിച്ചത് ലക്ഷങ്ങളാണ്. നിങ്ങൾക്കറിയാമോ 17-ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ ഇവിടെ 30 ലക്ഷം പേർ കൊല്ലപ്പെട്ടു, 18-ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ 50 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു, 19-ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ 60 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു, ഒന്നും രണ്ടുമല്ല. 20-ാം നൂറ്റാണ്ടിൽ 2 മഹായുദ്ധം ഈ ചരിത്രം കണ്ടു. 1914 മുതൽ 1918 വരെയുള്ള 1-ാം ലോക മഹായുദ്ധം, 1939 മുതൽ 1945 വരെയുള്ള 2-ാം ലോക മഹായുദ്ധം, 1-ാം ലോക മഹായുദ്ധത്തിൽ 100 ലക്ഷം ആളുകൾ ഇവിടെ ദാരുണമായി വധിക്കപ്പെട്ടു, 2-ാം ലോക മഹായുദ്ധത്തിൽ 550 ലക്ഷം പേർ, ശ്രദ്ധിക്കൂ, 550 പേരല്ല 550 ലക്ഷം പേർ, 5.5 കോടി പേർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 5.5 കോടി ആളുകളെ കൊന്നു മുടിച്ച 2-ാം ലോക മഹായുദ്ധം കൊണ്ടും മനുഷ്യൻ കാര്യമായൊന്നും പഠിച്ചിട്ടില്ല. അതിനുശേഷം യുദ്ധങ്ങളുടെ നീണ്ട നിര ഇവിടുത്തെ ഓരോ ഭൂഖണ്ഡങ്ങളിലും നടന്നു. നിങ്ങൾക്കറിയാമോ, അതിനുശേഷം ഏഷ്യ ഭൂഖണ്ഡത്തിൽ 70-ാം യുദ്ധങ്ങൾ അരങ്ങേറി, ആഫ്രിക്കൻ മേഖലയിൽ 40-ാം യുദ്ധങ്ങൾ അരങ്ങേറി, ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ 28-ാം യുദ്ധങ്ങൾ അരങ്ങേറി, മാത്രമല്ല യൂറോപ്പിൽ മാത്രം 10-ാം യുദ്ധങ്ങൾ അരങ്ങേറി. അടുത്ത യുദ്ധത്തിന് വേണ്ടി അണിയറ ഒരുക്കങ്ങളും പാദവിന്യാസങ്ങളും ചിലമ്പൊലികളും ഇറാന്റെ മേഖലയിലേക്ക് നീങ്ങുവാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല എന്ന വസ്തുത എന്റെ കേൾവിക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ 50 വർഷം കൊണ്ട് 150-ാം യുദ്ധങ്ങൾ മധ്യപൂർവ്വ പ്രദേശത്ത് തന്നെ നടന്നിട്ടുണ്ട്. 1948, 1956, 1967, 1973 ഈ വർഷങ്ങളിൽ മധ്യപൂർവ്വ പ്രദേശത്ത് ഇസ്രയേലും അറബ് രാജ്യങ്ങൾ തമ്മിൽ ഘോരമായ പോരാട്ടങ്ങളിൽ ഏറ്റുമുട്ടി 10,000-ക്കണക്കിന് ആളുകൾ പിടഞ്ഞു മരിച്ചു. നമുക്കറിയാം 1990 അതേ ഓഗസ്റ്റ് മാസം 2-ാം തീയതി അതേ കുവൈറ്റ് മണ്ണിലേക്ക് ഇറാഖ് അധിനിവേശത്തിന് വേണ്ടി ഇരമ്പി കയറി 91 ജനുവരി മാസം 16-ാം തീയതി രാത്രിയോടുകൂടെ 17,000 ടൺ സ്ഫോടക ശേഷിയുള്ള TNT ആയുധങ്ങൾ ഇറാഖിന്റെ തലസ്ഥാന നഗരിയായ ബാഗ്ദാദ് ബഗ്ദാദിൽ കയറി ഇറാഖിനെ ഉഴുതു മറിച്ച വയലാക്കിക്കൊണ്ട് ഇറാഖിന്റെ നിയന്ത്രണത്തിൽ നിന്ന് കുവൈത്തിനെ തിരിച്ചു പിടിക്കുമ്പോൾ ചോര കുരുതി കൂട്ട രക്ത ചൊരിച്ചിൽ ആണ് അവിടെ അരങ്ങേറുന്ന വസ്തുത നിങ്ങൾ വിസ്മരിക്കരുത്. ലോക ചരിത്രം മുഴുവൻ യുദ്ധങ്ങളുടെ ചരിത്രമാണ്. ഇനിയും വരുവാനിരിക്കുന്ന യുദ്ധങ്ങൾ എന്റെ വാത്സല്യ ശ്രോതാക്കളെ, ഇത് കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. ആരെവിടെ യുദ്ധം നടത്തിയാലല്ല എനിക്ക് എന്റെ പല്ലുവേദനയും നടുവേദനയുമാണ് വലുത് എന്ന് പറയുന്ന ആളുകളല്ലേ ഇന്ന് എന്റെ മുൻപിൽ കൂടിയിരിക്കുന്നവർ ചിലരെങ്കിലും. എന്നാൽ ഇന്ന് രാത്രി സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് കർത്താവിന്റെ വരവിനായി ഈ വചനത്തെ എനിക്ക് മുൻപിൽ ദൈവമക്കൾ ഒരുക്കപ്പെടുന്ന രാത്രി ആയിരിക്കട്ടെ. വേദപുസ്തക പ്രകാരം പറഞ്ഞാൽ ഇവിടെ ഒരു യുദ്ധം നടന്നാൽ ആ യുദ്ധം വേദപുസ്തകത്തിന്റെ പ്രവചന ദൃഢതയെ അരക്കെട്ടുറപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനം ഇനി വൈത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിവജ്ഞകളെയും വേർ വിടുവിക്കും വരെ തുളച്ചിയിലുള്ളതുമാണ്. ഈ ഇരുവൈത്തലയുള്ള വാൾ ലോകനിർമ്മിതമായ ആയുധത്തിന് കത്തിച്ച് ഒരു മനുഷ്യന്റെ മാംസമായ ശരീരത്തെ മുറിക്കാൻ ശേഷിയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനമാകുന്ന ഇരുവൈത്തലയുള്ള വാൾ ദേഹം ദേവി ആത്മാവ് ഈ മൂന്ന് ഘടകങ്ങളെയും ഒരുപോലെ തുളച്ചു മുറിച്ചകത്ത് കയറി അവന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ യേശുവിന്റെ ജീവിക്കുന്ന ചിത്രം എഴുതുന്ന ഇരുവായ്ത്തലയുള്ള വാളാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. ഈ വചനം ചരിത്രത്തിൽ തിളക്കം കൂടുന്നത് സംഭവങ്ങളുടെ ഉരകല്ലിൽ ഈ വചനം പല പ്രാവശ്യം ഉയർത്തുമ്പോഴാണ്. നിങ്ങൾക്കറിയാമോ ഏതാണ്ട് ഇവിടെ നടന്നിട്ടുള്ള ഇന്നലകളിലെ യുദ്ധങ്ങൾ ഓരോന്നെടുത്താൽ 1904-5 നാളുകളിൽ നടന്ന റൂസോ ജപ്പാൻ യുദ്ധം കൊല്ലപ്പെട്ടത് എത്രയാണെന്ന് അറിയാമോ? 1.5 ലക്ഷം ആളുകളാണ് ഇവിടെ പിടഞ്ഞു മരിച്ചത്. 1932-നോട് അടുത്ത് നടന്ന നമുക്കറിയാം വിയറ്റ്നാം യുദ്ധം എത്രയോ ആയിരങ്ങൾ ഈ മണ്ണിനോട് യാത്ര പറഞ്ഞു, എത്രയോ ആയിരങ്ങൾ ഈ മണ്ണിനോട് യാത്ര പറഞ്ഞു. 1990-ൽ നടന്ന അധിനിവേശത്തോട് ബന്ധപ്പെട്ട യുദ്ധം കൂട്ട കുരുതിയല്ലേ ഈ മണ്ണിൽ നടന്നത്. 1967 നടന്ന ഈജിപ്തിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ആക്രമണം അതിഭീകരമായ യുദ്ധത്തിന്റെ പരിണിത ഫലം ആ തലമുറ അനുഭവിച്ചത് വ്യക്തമായിട്ട് അറിയാം. 425 മിഗ് വിമാനങ്ങൾ അണ്ടർഗ്രൗണ്ട് സ്റ്റോക്ക് ചെയ്തുകൊണ്ട് ഈ ജനതയെ കുന്നുമുടിക്കാൻ അവരുടെ കരൾ പറിക്കാൻ അബ്ദുൾ നാസറിന്റെ നേതൃത്വത്തിൽ സൈന്യം കരിക്കൽ നീക്കി. പക്ഷേ അത് മുഴുവൻ മണ്ണ് പൊങ്ങിയാലും പൊങ്ങില്ലെന്ന മട്ടിൽ മണ്ണോട് മണ്ണ് മാറാൻ കാരണം ആ ജനതയുടെ പുറകിൽ നിയന്ത്രിക്കുന്ന ഒരു കരമുണ്ട്. അത് മനുഷ്യന്റെ കരമല്ല, കത്തി അമരുന്നതെങ്കിലും ഉയരുന്നതെങ്കിലും എന്തമരാത്ത മുൾപ്പറപ്പാണ് ആ ജനത. അവരുടെ പുറകിൽ കത്തുന്ന തീ മനുഷ്യന്റെ തീയല്ല, ഹോരേബിൽ കത്തിയ ദൈവത്തിന്റെ തീയാണ്. അതിനെ ബന്ധിക്കാൻ ലോകത്തിന് ഒരു ശക്തിക്ക് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം യുദ്ധങ്ങളുടെ ചരിത്രം വിശദീകരിക്കുന്നെങ്കിൽ തന്നെയും അടുത്ത ചില യുദ്ധങ്ങളിലേക്ക് ലോക സംഭവങ്ങൾ നീങ്ങുമെന്ന് ബൈബിൾ വ്യക്തമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്നലെ ചരിത്രത്തിൽ സംഭവിച്ചു കഴിഞ്ഞതും ഇന്നുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ സംഭവിപ്പാൻ കാത്തു കിടക്കുന്നതുമായ നിരവധി യുദ്ധങ്ങൾ തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ പഠിച്ചാൽ അത് വേദപുസ്തക പ്രവചനങ്ങളുടെ കനത്ത് നിറവേറലാണ്. ഇത് കാണുന്ന ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി കണ്ണടച്ചിരുന്ന് ഉറങ്ങാതെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യട്ടെ. നാഥന്റെ വരവിനോട് നാം ഏറ്റവും അടുത്തു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ നടന്നിട്ടുള്ള 2 ലോകമഹായുദ്ധങ്ങൾ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ 1914-18 വരെ നടന്ന 1 ലോകമഹായുദ്ധം, 1939-45 വരെ നടന്ന 2 ലോകമഹായുദ്ധം. ചിന്തിക്കാൻ അല്പമെങ്കിലും ബോധമുള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം, ഈ മഹായുദ്ധങ്ങളുടെ പുറകിൽ ചരട് നിയന്ത്രിച്ചത് മനുഷ്യന്റെ കരമല്ല, ഇതിന്റെ പുറകിൽ ചരട് നിയന്ത്രിച്ചത് ദൈവത്തിന്റെ കരമാണ്. അടിവരയിട്ടൊരു ദൂത് ഇന്ന് രാത്രി ഞാൻ കൃപ പ്രാപിച്ച ദൈവമക്കളെ വിളിച്ചു പറയട്ടെ, എന്റെ ദൈവം തന്റെ വിശുദ്ധിയെ ചൊല്ലി നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയിൽ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തം തക്ക സമയത്ത് നിവർത്തിക്കാൻ അവന്റെ കരം ചരിത്രത്തിൽ ചരിച്ചിരിക്കും. വിശ്വസിക്കുന്ന ദൈവമേ, അവൻ വാക്കു പറഞ്ഞാൽ മാറ്റാൻ ലോകത്തിന് ഒരു ശക്തിക്ക് സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം ചരിത്രത്തിൽ അരങ്ങേറിയതോടുകൂടെ അവനെ ക്രൂശിക്കാം, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനത ഏറ്റെടുത്തതോടുകൂടെ ആ ജനതയുടെ പാപം മൂർധന്യാവസ്ഥയിലെത്തുകയായിരുന്നു. സുമാർ 30 വർഷം AD 70 ആയപ്പോഴേക്കും യെരുശലേമിലേക്ക് ടൈറ്റസിന്റെ നേതൃത്വത്തിൽ സൈന്യങ്ങൾ ഇരമ്പിയെടുത്തു. 1,356,000 അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് ഒരു വശത്തെ മതിൽക്കെട്ട് ഇടിച്ചു തകർത്ത് സൈന്യം ടൈറ്റസിന്റെ നേതൃത്വത്തിൽ അകത്തേക്ക് ഇരമ്പി കയറി. പുറത്ത് സൈന്യം വന്ന് തമ്പടിച്ചു കിടക്കുന്ന സമയം അതിഭയങ്കരമായിരുന്നു രംഗം. അകത്ത് പട്ടിണി കൊടുമ്പിനി കൊള്ളുകയായിരുന്നു. ഇടിച്ചകത്ത് കയറും മുൻപ് അകത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ നിവർത്തിയില്ലാഞ്ഞതുകൊണ്ട് അകത്ത് പട്ടിണി കൊടുമ്പിനി കൊള്ളുകയായിരുന്നു. പട്ടി പൂച്ച കച്ചി ചെരുപ്പിന്റെ വാറ് എലി ഇവയെ എല്ലാം അവർ കഴിച്ചു കഴിഞ്ഞു. എന്തിന്? സുന്ദരന്മാരായ കുഞ്ഞുങ്ങളെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്ന് പുട്ടകത്തിൽ പുഴുങ്ങി അവരുടെ മാംസം എടുത്ത് വറുത്തു നിന്ന ചരിത്രം ജോസീഫസ് കണ്ണുനീരിൽ മുക്കിയ ധൂളിനെ കൊണ്ട് കുറിച്ചു വെച്ചിട്ടുണ്ട്. വേദി കണ്ടതിന് ശേഷം ഒരിക്കൽ അദ്ദേഹം രണ്ട് പടയാളികളോടൊപ്പം ഒരു മതിൽക്കെട്ടിന് മീതെ ഓടി നടക്കുകയായിരുന്നു. ആ സമയം ഒരു സ്ത്രീ ഇറച്ചി വറുക്കുന്നു. അവളെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് വിശക്കുന്ന പടയാളികൾ ഇറച്ചി കഴിക്കാൻ ശ്രമിച്ചു. ഈ സമയം ആ സ്ത്രീ നിലത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് പടയാളികളെ വായി തപ്പിയിട്ട് പറഞ്ഞു, അരുത് കഴിക്കരുത്, ഒരു കാര്യം കാണിക്കാം. കാണിച്ചിട്ട് കണ്ടിട്ട് കഴിച്ചു. അകത്തേക്ക് വിളിച്ചു. ഒരു ഇടിഞ്ഞു പൊടിഞ്ഞ വീട്, മറിയ എന്ന പേരുള്ള ഈ സ്ത്രീ ആ വീടിന്റെ മൂലയ്ക്ക് മൂടി വെച്ചിരുന്ന ഒരു പാത്രത്തിന്റെ മേൽമൂടി ഒന്ന് മാറ്റി കാണിച്ചു. ക്രൂരന്മാരായ റോമ പടയാളികളുടെ കണ്ണിൽ നിന്ന് ചോരത്തുള്ളി പോലെ കണ്ണിന് തുള്ളികൾ ഇറ്റിച്ച് വീണു. രണ്ട് വയസ്സ് പ്രായമുള്ള പിഞ്ചോമനയുടെ ശരീരം ഞെക്കിക്കൊന്ന് വെച്ചിരിക്കുകയാണ്. അവൾ പറഞ്ഞ വാക്കുകൾ കഠോരമായിരുന്നു. എന്റെ കുഞ്ഞ്, എന്റെ പൊന്നോമന, എന്റെ ഏക പൈതൽ, ഞാൻ പെറ്റു വളർത്തി എന്റെ കുഞ്ഞ്. എന്നാൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, കുഞ്ഞെ നീ വാ, എനിക്ക് നീ ആഹാരമായിരിക്കുന്ന പറഞ്ഞ് എന്റെ മടിയിൽ കയറ്റി താരാട്ടുപാടി ഉറക്കിയിട്ട് അവന്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നു. എന്നിട്ട് അവന്റെ ശരീരം വെള്ളത്തിൽ പുഴുങ്ങി തുടയുടെ ഭാഗം വാർന്നെടുത്ത് വറുക്കുകയായിരുന്നു. എന്റെ നിരാശയിലാണ്ട ഹൃദയം, എന്റെ വിശപ്പോടൊട്ടിയ വയറ് ഈ നീചകൃത്യത്തിന് എന്നെ പ്രേരിപ്പിച്ചു. നിങ്ങൾ ഇനി തിന്നുകൊള്ളുക. അവയിലേക്ക് വീണു. എന്റെ ശ്രോതാക്കളെ, ഇത് യാഥാർത്ഥ്യമാണെങ്കിലും ഇത് സ്വാഭാവികമാണോ? തിരുവഴുത്ത് എന്ത് പറയുന്നു? 1451 BC മോവാബ് സമഭൂമിയിൽ വെച്ച് മോശ ന്യായ പ്രമാണം കുറിക്കുമ്പോൾ ഇങ്ങനെ കുറിച്ചു, വ്യവസ്ഥകൾ മറികടന്ന സത്യത്തെ പുറങ്കാലം കൊണ്ട് ചവിട്ടി നിങ്ങൾ വചനത്തോട് ധിക്കാരം പെരുമാറിയാൽ നിങ്ങളുടെ ഗർഭഫലമായി ദൈവമായ കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന സന്തതികളുടെ മാംസം നിങ്ങൾ തിന്നേണ്ടി വരും എന്ന് എഴുതി വെച്ച പ്രവചനം അവരുടെ ചരിത്രത്തിൽ നിറവേറുകയായിരുന്നു. പ്രവചനം മാറുകയില്ല. ആകാശഭൂമികൾ മാറിയാലും ദൈവത്തെ സ്തോത്രം. സൈന്യം അന്റോണിയ കോട്ടയോട് അടുക്കുകയാണ്. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ വരികഴിപ്പാൻ ഉള്ളിൽ ഉപയോഗിച്ച കല്ല് വരത്തക്ക വിധത്തിൽ ഉണ്ടാക്കിയ ദേവാലയം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന യെരുശലേം ദൈവാലയത്തിന്റെ വെളിപ്പാട് അങ്ങനെ സൈന്യം എടുത്തു നിന്നു. സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, അത് ദേവാലയത്തിനകത്ത് എരിവുകാർ, യസേനിയർ, കഠാരക്കാർ ഇവരെല്ലാം കയറി തമ്മടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കെ ഒരു പടയാളി കയ്യിലൊരു അരക്ക് പത്തമെടുത്ത് അത് ചുഴറ്റി കത്തിച്ചു വലിച്ചെറിഞ്ഞത് യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതിയ മകുടത്തടിയുടെ ദേവദാര പീഠത്തിലാണ് ചെന്ന് പറ്റിയത്. ദേവാലയം കത്തുന്നത് കണ്ടപ്പോൾ ചക്രവർത്തിക്ക് ഒരു പ്രത്യേകത തോന്നി. ജോസീഫസിന്റെ സ്വാധീനത്താലാണ് തോന്നിയെന്ന് ചരിത്രം കുറിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇത് നശിപ്പിക്കരുത്. എന്റെ പിടിച്ചടക്കലിന്റെ സ്ഥിര സ്മാരകമാക്കി വെക്കുവാൻ എനിക്കിത് നിലനിർത്തണം. അദ്ദേഹം പറഞ്ഞു, കെടുത്തു തീ, കെടുത്ത് തീ എന്ന് കൽപ്പന കേട്ട സൈന്യം തീ കെടുത്ത അന്തരാളങ്ങളിലെ ഓടിക്കയറി ദേവാലയത്തിലേക്ക് സൈന്യം ഓടിക്കയറിയപ്പോൾ എരിവുകാർ, യസേനിയർ, കഠാരക്കാർ ഈ വിപ്ലവകാരികൾ അകത്ത് കുടിയിരിപ്പുണ്ടായിരുന്നു. അവർ സൈന്യത്തിന്റെ മേൽ ചാടി വീണു. നിങ്ങൾക്കറിയാമോ, ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ ആകാശം പാളി യാഗപീഠം കത്തിയിറങ്ങിയ യെരുശലേം ദൈവാലയത്തിന്റെ യാഗപീഠത്തിന് ചുറ്റും നൂറുകണക്കിന് യഹൂദന്മാരുടെ ജഡങ്ങൾ ചിതറി വീണു. 5000 പേരുടെ ശവങ്ങളാണ് അവിടെ ചിതറി വീണത്. സൈന്യം പിൻവലിഞ്ഞു. സൈന്യം പിൻവലിഞ്ഞിട്ട് ഒന്നിനു പുറകെ ഒന്നായി പന്തമെറിയാൻ തുടങ്ങി. ഈ സമയം ടൈറ്റസ് മുട്ടുകുത്തി നിന്ന് തലമുടി പിച്ചിപ്പറിച്ച് ഉടവാൾ വലിച്ചെറിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞ വാക്കുകൾ ജോസീഫസ് എഴുതിയിട്ടുണ്ട്. അയ്യോ ദൈവമേ, നശിപ്പിക്കരുത് എന്ന് ഞാൻ കൽപ്പന കൊടുത്തു, നശിപ്പിക്കൂ എന്ന് നീ കൽപ്പന കൊടുത്തു. എന്റെ കൽപ്പനയല്ല ജയിച്ചത്, നിന്റെ കൽപ്പനയാണ് ജയിച്ചത്. ഇന്ന് രാത്രിയിൽ ദൂത് ഞാൻ പറയാം, എന്റെ ദൈവം ഇടിക്കാൻ കരമുയർത്തിയാൽ പണിയാൻ കഴിവുള്ള ഒരുത്തരും ഇവിടെ ഇല്ല. എന്റെ ദൈവം പണിയാൻ കരമുയർത്തിയാൽ ഇടിക്കാൻ പ്രാപ്തിയുള്ള ഒരുത്തരും ഇവിടെ ഇല്ല. അവന്റെ നാവിനെ തടയാൻ ഉലകത്ത് ഒരു ശക്തിക്ക് സാധ്യമല്ല. അവർ നാലുപാടേക്കും ചിതറി. വീട് വെച്ച് പാർക്കുക, വിവാഹം കഴിക്കുക, കുട്ടികളെ ജനിപ്പിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, ആഹാര പാചകം ചെയ്യുക, ഇത് യഹൂദരിൽ പാടില്ല എന്ന നിയമം മധ്യപൂർവ്വപ്രദേശത്ത് പ്രബലപ്പെട്ടു. AD 135 ഹട്രിയൻ ചക്രവർത്തിയുടെ കാലത്ത് ഒറ്റ യഹൂദൻ പോലും ഈ മണ്ണിൽ കാണാൻ പാടില്ലെന്ന പ്രഖ്യാപനത്തോടു കൂടെ ആ നാട്ടിൽ നിന്ന് അവർ ആട്ടിപ്പായിക്കപ്പെട്ടു, അവർ പുറത്താക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, BC 606 രാജവാഴ്ച അസ്തമിച്ച 135 AD ആ സ്ഥലത്ത് നിന്നുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ട, AD 70 ദേവാലയം കത്തിയവർ ആരാധന നിഷേധിക്കപ്പെട്ട ഈ ജനം നമ്മുടെ നാട്ടിൽ അങ്ങ് കൊച്ചിയിൽ മട്ടാഞ്ചേരിയിലും എത്തി. അവർ നാലുപാട് പാടേക്കും ചിതറി, നാല് പാടേക്കും ചിതറി. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനെ മീതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അതിഭയങ്കരമായി അവർ ലോകരാഷ്ട്രങ്ങളുടെ നിയമ ചക്രങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞ് അമലിനെയായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കരിഞ്ഞു പോയ ചരിത്രത്തെ 29 ആക്രമണങ്ങൾക്ക് നടുവിൽ അടലിലും ചുറ്റിയക്കും ഇടയിലുള്ള ഇരുമ്പ് കഷണം പോലെ പീഡിപ്പിക്കപ്പെട്ട ഈ ജനത നാലുപാടേക്കും ചിതറി എന്ന് മാത്രമല്ല, അവരുടെ മാംസത്തിന് വില പറഞ്ഞുകൊണ്ട് ലോകരാഷ്ട്ര കമ്പോളങ്ങൾ ഇറച്ചിക്ക് വേണ്ടി അവരെ തൂക്കിയിട്ട ദിവസങ്ങളുണ്ട്. നമുക്കറിയാം ഹിറ്റ്ലർ ചാൻസലർ ഹിറ്റ്ലറിന്റെ കാലത്ത് ഈ ജനതയോട് ചെയ്തത് നിർമൂലനാശ ക്യാമ്പുകളുടെ എൻട്രൻസുകളിൽ വന്ന് പേർ കുടുംബമായി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ജോലി തരാം എന്ന് ആഹ്വാനം ചെയ്തനുസരിച്ച് 10,000 യഹൂദന്മാർ നിർമൂലനാശ ക്യാമ്പുകളുടെ എൻട്രൻസിലെത്തി. എൻട്രൻസിൽ പേർ രജിസ്റ്റർ ചെയ്ത് ആളുകൾ അകത്തേക്ക് കയറി. ഒടുവിൽ എത്ര ആളും കയറി കഴിഞ്ഞപ്പോൾ എൻട്രൻസ് ഡോർ അടഞ്ഞു. അല്പ മിനിറ്റുകൾക്കുള്ളിൽ ആളുകൾ അക്ഷമരായപ്പോൾ ബാത്റൂം അന്വേഷിച്ചു, തുറന്ന് ചെന്നപ്പോൾ ടാപ്പ് കണ്ടു. ആ ടാപ്പ് ആരോ പിടിച്ച് തുറന്നു. അപ്പോൾ ഒഴുകി ഇറങ്ങിയത് വെള്ളമല്ല, ഷൂ എന്ന് പറഞ്ഞ ഗ്യാസ് ആയിരുന്നു. ആ പ്രത്യേക വാതകം ഇരമ്പി ഇറങ്ങിയതോടെ ബാത്റൂമിൽ നിന്ന ആളുകൾ മരിച്ചു വീണു. അത് പുറത്തേക്ക് ഒഴുകിയതോടെ അവിടെ കയറി പറ്റിയവർ മുഴുവൻ മരിച്ചു. അവർ മോഹാത്സ്യപ്പെട്ട് വീട് പിടഞ്ഞത് കോൺക്രീറ്റ് ബെൽറ്റിലേക്കായിരുന്നു. ആ ബെൽറ്റ് നേരെ നീങ്ങി ഇരുമ്പ് മുട്ടകങ്ങളിലേക്ക് മറിഞ്ഞു. ഇരുമ്പ് മുട്ടകങ്ങളിൽ മറിഞ്ഞപ്പോൾ അതിലേക്ക് വെള്ളം കൂടെ ഓട്ടോമാറ്റിക്കായി ഇരമ്പി ഇറങ്ങി. കാലിൽ കുത്തിക്കടത്തിയ സൂചിയിലൂടെ രക്തം ഊറ്റി ചണ്ടി കൂമ്പാരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പച്ചവെള്ളം ഒഴിച്ച് മുട്ടകത്തിൽ യഹൂദന്റെ മാംസം പുതുപുത കുത്തി തിളപ്പിച്ചു. എന്നിട്ട് അസ്ഥി മാറ്റി പിശലാക്കി JCB കൊണ്ട് കുഴിയെടുത്ത് അടക്കി. യഹൂദന്റെ പച്ച മാംസത്തിൽ നിന്ന് വെട്ടിയെടുത്ത് നെയ് കൊണ്ട് സോപ്പുണ്ടാക്കി യൂറോപ്യൻ ചന്തകളിൽ വിറ്റു. ഒരാളുടേതല്ല, 60 ലക്ഷം യഹൂദന്മാരാണ് കുട്ടകങ്ങളിൽ പുതുപുതച്ച് തെളിച്ച് ഇതാ ആ മാംസം അഴുകി മാറി അവസാനിച്ചത്. നിങ്ങൾക്കറിയാമോ 1.5 ലക്ഷം യഹൂദന്മാരെ സാർ ചക്രവർത്തിമാർ നീളമുള്ള കിടങ്ങുകളുടെ കരയിൽ നികത്തി നിർത്തി വായിലേക്ക് കൊടിലുകൾ തള്ളിക്കയറ്റി നാക്ക് പിടിച്ച് പുറത്തേക്ക് ചുഴറ്റിയെടുത്ത് ജീവനോടെ കുഴിക്കകത്ത് മൂടിക്കൊന്നു. അത് ചരിത്രത്തിലെ ഇരുണ്ട അധ്യായം. ഞാൻ പറയട്ടെ ഒരു കാര്യം, ലോക ചരിത്രത്തിലെ നാസ്തിക ശക്തികൾ എഴുന്നേറ്റു. ദൈവം എവിടെ? ദൈവം മരിച്ചുപോയി, ദൈവമില്ല, ദൈവമില്ല. ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അവകാശപ്പെടുന്ന വേദപുസ്തകത്തിന്റെ കൈകാര്യ കർത്താക്കളും കാവൽക്കാരും എഴുത്തുകാരും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ജനതയുടെ നാശം കാണാൻ ദൈവത്തിന്റെ കണ്ണുകൾ അന്ധമായി പോയി. എന്നാൽ ഈ രാത്രിയിൽ പറയട്ടെ, നാസ്തിക ശക്തികളെ, നിങ്ങൾക്കറിയാൻ കഴിയാത്ത ഒരുവൻ ചരിത്രത്തിന്റെ പുറകിലുണ്ട്. അവന് കരുത്തുറ്റ കരമാണ് ചരിത്രത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ കരത്തെ ചലിപ്പിച്ചാൽ തടയാൻ ആർക്കും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ നാസ്തിക ശക്തികൾ എഴുന്നേറ്റ് ചോദിച്ച ചോദ്യത്തിന് ദൈവത്തിന്റെ ദാസൻ ധന്യനായ പൗലോസ് ശ്ലീഹ തന്റെ സുവിശേഷത്തിന്റെ പ്രകടന പത്രിക എന്ന് വിശേഷിപ്പിക്കാവുന്ന റോമാ ലേഖനത്തിൽ മറുപടി കൊടുത്തു. ദൈവം തന്റെ ജനമായി ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞു, ഒരു നാളുമില്ല. അവരുടെ പ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം ചുരുക്കി എന്ന് പറയാം, അവരുടെ പ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകാരം ദൈവം ചരിത്രത്തിന്റെ ഗതി വിഗതികളിൽ ഇവരെ അംഗീകരിക്കേണ്ട സമയം വരുമ്പോൾ ശവക്കുഴിക്കകത്തു നിന്നും ഒരു ഡെഡ് ബോഡി കാലൂന്നി എഴുന്നേറ്റ് വരുന്നത് പോലെ അസാധ്യതകൾക്ക് നടുവിൽ സാധ്യതയായി ഈ ജനം എഴുന്നേൽക്കുന്ന സമയം ചരിത്രത്തിലുണ്ടാകും എന്നാണ് ദൈവത്തിന്റെ ദാസൻ എഴുതി വെച്ചത്. സ്തോത്രം. എന്നാൽ ഈ വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് ചരിത്രത്തിൽ ചിതറിക്കപ്പെട്ട ഈ ജനതയെ കുറിച്ചുള്ള വേദപുസ്തക പ്രവചനം അല്പം എന്റെ ശ്രോതാക്കൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങൾ പറഞ്ഞതുപോലെ BC 1481 മോവാബ് സമഭൂമിയിൽ വെച്ച് മോശ ന്യായ പ്രമാണം കുറിക്കുമ്പോൾ ഈ ജനതയോട് പറഞ്ഞു, നിങ്ങൾ ദൈവ വ്യവസ്ഥ വിട്ടു വഴിതെറ്റിപ്പോയാൽ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ ശിക്ഷിക്കും. അനുഗ്രഹത്തിന് വേണ്ടി എഴുതപ്പെട്ട വാക്തത്വത്തിന്റെ കലവറ നിങ്ങളുടെ ശാപവർഷമായി മാറും. ആവർത്തന പുസ്തകം 28:15-68 വരെയുള്ള വാക്യങ്ങൾ അവരുടെ മേലുള്ള ശാപത്തിന്റെ പരമ്പരകൾ വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വീണ്ടും മോശയുടെ തൂലികളുടെ പുറകിൽ ദൈവവിശ്വാസ്യതയിൽ ദൈവവിശ്വസ്തതയോടുകൂടെ ചലിച്ചിങ്ങനെ വിളിച്ചു, നിങ്ങൾ വ്യവസ്ഥ ലംഘിച്ച് എന്റെ പ്രമാണത്തെ മറികടന്ന് പോയാൽ പതേ ദേവിയാ പുസ്തകം 26:26 ഞാൻ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. 7 times 7 കാലം ശിക്ഷിക്കും. ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഏഴു കാലം നിങ്ങൾ ന്യായവിധിയുടെ ചക്കിലൂടെ കടന്നു പോകേണ്ടി വരും. ഏഴു കാലം എന്നുള്ളത് ഏഴു വർഷം എന്നാണ് പ്രവചനം വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ വ്യവസ്ഥ ലംഘിച്ച ഈ ജനത തള്ളപ്പെടുന്നത് മുതൽ ചരിത്രത്തിൽ അവർ കൊള്ളപ്പെടേണ്ടത് വരെ ഏഴ് കാലത്തെ കർക്കശമായ ന്യായവിധിയുടെ ചൂടിലൂടെ കടന്നു പോകേണ്ടി വരും എന്നാണ് പ്രവചനത്തിന്റെ അർത്ഥം. ഒരു വർഷം യഹൂദന്റെ കണക്കനുസരിച്ച് 360 ദിവസമാണ്. ഏഴ് വർഷം ഗുണം ഏഴേ ഗുണം 360 സമയം 2520 ദിവസമാണ്. അങ്ങനെയെങ്കിൽ വ്യവസ്ഥ ലംഘിച്ച ഈ ജനതയെ ശിക്ഷിക്കാൻ സർവശക്തന്റെ ആരംഭത്തിന് വേണ്ടി അവസാനം കാണാത്ത സർവജ്ഞ കണ്ട സർവജ്ഞാനിയായ ദൈവത്തിന്റെ ആ പ്രവചന ഘടികാരത്തിൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നത് 2520 ദിവസങ്ങളാണ് എന്നാണ് പറഞ്ഞു വന്നതിന്റെ സാരം. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, വ്യവസ്ഥ ലംഘിച്ചവർ പുറകോട്ട് മാറിയാൽ അവരുടെ ശിക്ഷാക്രമം 2520 ദിവസങ്ങൾ നീണ്ടു നിൽക്കും എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവർക്ക് 2520 ദിവസങ്ങൾ ചരിത്രത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം സംഖ്യാപുസ്തകം 34 യിരമ്യാ പ്രവചനം 4-ാം അധ്യായം ഇവയുടെ വെളിച്ചത്തിൽ ദൈവത്തിന് ഈ ജാതിയുള്ള വൈരാഗ്യം വൈര നിര്യാതനം നിമിത്തം പ്രത്യേക പക നിമിത്തം പാപം ചെയ്ത് വിഗ്രഹാരാധന ഈ ജനത ദൈവവ്യവസ്ഥ പുറങ്ങാനുള്ള ചവിട്ടിയറിയ നിമിത്തം ഒരു ദിവസത്തേക്കുള്ള ശിക്ഷാക്രമം ഒരു വർഷത്തേക്ക് മാറ്റി കുറിക്കും എന്ന് പ്രവചനാത്മാവിൽ ദൈവാത്മാ വ്യക്തമാക്കി. അങ്ങനെയെങ്കിൽ 2520 ദിവസം ഇവർ അനുഭവിക്കേണ്ട ന്യായവിധി 2520 വർഷം ചരിത്രത്തിൽ ഇവർ അനുഭവിക്കേണ്ടി വരുമെന്നും 2520 വർഷം ചരിത്രത്തിൽ ഇവരുടെ ന്യായവിധിയുടെ തുടക്കം മുതൽ പൂർത്തിയാകുന്ന സമയമെടുക്കുമ്പോൾ ചരിത്രത്തിൽ ഈ ജനതയ്ക്ക് മടങ്ങിപ്പോക്കിന്റെ ഉദ്ധാരണത്തിന്റെ ദിവസങ്ങൾ തെളിയുമെന്നുമാണ് മോശ ഇന്നേക്ക് 3450 കൊല്ലം മുൻപ് എഴുതി വെച്ചത്. ആ വചനം കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താൽ സ്തോത്രം, ആ വചന കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം പറയാൻ പറഞ്ഞാൽ ഇതൊക്കെ വിശദീകരിക്കാൻ വളരെ മണിക്കൂറുകൾ വേണമെങ്കിലും അറിയാവുന്ന സഹോദരങ്ങളായി വിട്ടിരിക്കുന്നത് ന്യായവിധി തുടങ്ങുന്ന സമയം മുതൽ 2520 വർഷം ചരിത്രത്തിൽ പൂർത്തിയാകുമ്പോൾ ഈ ജനതയ്ക്ക് മടങ്ങി കയറാൻ അവസരം ഉണ്ടാകും എന്നാണ് വേദപുസ്തക പ്രവചനം വ്യക്തമാക്കുന്നത്. നിങ്ങൾക്കറിയാമോ BC 606 ഓഗസ്റ്റ് മാസം 4-ാം തീയതി നെബൂഖദ്നേസർ രാജാവിന് കരബലത്താലും കറ്റബലത്താലും യഹൂദനെ ഉടച്ച് തകർക്കുമ്പോൾ അവരുടെ ന്യായവിധിക്ക് തുടക്കം കുറിക്കുകയാണ് ഓഗസ്റ്റ് 4. എന്നാൽ എന്റെ ദൈവത്തിന്റെ ദിവ്യ കാര്യപരിപാടിയിൽ 2520 വർഷത്തെ ന്യായവിധി കഴിയുമ്പോൾ ഈ ജനതയ്ക്ക് മടങ്ങിപ്പോകാൻ സ്വന്തം ദേശത്തേക്ക് തിരിച്ചു കുടികയറാൻ ചരിത്രത്തിലെ ചില നീക്കങ്ങൾ സംഭവിക്കും എന്നാണ് ബൈബിൾ പ്രവചനം. അങ്ങനെയെങ്കിൽ ഇന്നേക്ക് 100, 180 വർഷങ്ങൾക്ക് പുറകിൽ അനുഗ്രഹീത വേദ പണ്ഡിതന്മാരായ പ്രവാചകന്മാർ ഈ വിഷയങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞു. യഹൂദ ജാതിയുടെ ചരിത്രം അതിദയനീയമാണെന്ന് ഞങ്ങൾക്കറിയാം. ഹിറ്റ്ലറിന്റെ ഭരണത്തിന്റെ 20 യുഗങ്ങൾക്ക് കീഴിൽ അവർ അനുഭവിച്ച കൊടിയ യാതനകൾ വലുതാണ്. അവന്റെ ഇരുമ്പ് അതേ ചുണ്ണാമ്പ് ചൂളയിൽ വെന്ത് നീറി അവരുടെ മാംസം അതിൽ അരുകി തീർന്നിട്ടുണ്ട് എന്ന് ഞങ്ങളൊരു സത്യം പറയുന്നു. 2014 ഈ ജനതയുടെ ചരിത്രത്തിൽ ഒരു നിർണായക കാലമായി മാറാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, നിന്നോട് ദൈവമരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ കാലം എത്ര കഴിഞ്ഞാലും തലമുറകൾ എത്ര മാറിയാലും അസ്ഥികൂടമായി നീങ്ങിയാൽ ശവക്കുഴിക്കകത്ത് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് അത് നിവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് ഇന്ന് രാത്രി സ്തോത്രത്തോടെ ആരാധിക്കുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്തിരുന്ന് സ്തോത്രം ചെയ്യുന്ന ചില പ്രിയപ്പെട്ടവരുടെ മുഖത്ത് നോക്കി പറയുന്നു, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ സഭയെ കുറിച്ച്, നിന്റെ ശുശ്രൂഷയെ കുറിച്ച്, നിന്റെ ശുശ്രൂഷയെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ ഭാവിയെ കുറിച്ച് ഒരു വാഗ്ദത്തം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ കാലം എത്ര കഴിഞ്ഞാലും തലമുറകൾ എത്ര മാറിയാലും സർവശക്തന്റെ അധരമുഖങ്ങളിൽ നിന്നും പെയ്തിറങ്ങിയ വാഗ്ദത്തം ചരിത്രത്തിൽ നിവർത്തിക്കാൻ അവന്റെ കരം കൃത്യസമയത്ത് ചലിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി വളരെ ശ്രദ്ധിച്ചു കേൾക്കണമേ. തിരുവഴുത്തത് വ്യക്തമാക്കുകയാണ്, ലോക ചരിത്രത്തിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ പൂർത്തീകരണത്തിലേക്കുള്ള സമയമെടുത്തു. ഞാൻ പറഞ്ഞതുപോലെ 2520 വർഷം പൂർത്തിയാകുന്ന ഓഗസ്റ്റ് മാസം 4-ാം തീയതി ചരിത്രം അറിയാവുന്നവരുടെ ചോദ്യം, ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ യുദ്ധ പ്രഖ്യാപനം നടത്തിയതെന്ന്, 1-ാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ മാറ്റുരയ്ക്കുവാൻ മുൻപോട്ട് വന്ന് യുദ്ധ പ്രഖ്യാപനം നടത്തിയത് 1914 ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ് എന്ന് പറഞ്ഞാൽ BC 606 ഓഗസ്റ്റ് മാസം 4-ാം തീയതി ആരംഭിച്ച ന്യായവിധിയുടെ ദിനം 2520
വർഷം പൂർത്തിയായപ്പോൾ കൃത്യം 1914 ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഇവർ ആ ദേശത്തേക്ക് മടങ്ങി കയറത്തക്ക വിധത്തിൽ ചരിത്രഗതിയെ പിടിച്ചു കറക്കാൻ ദൈവം ഇടപെട്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കണ്ണുകൾ അടയും മുൻപ് നാം ആരാധിക്കുന്ന കർത്താവ് ആകാശ മേഘങ്ങളിൽ വെളിപ്പെടാതിരിക്കില്ല. സംഭവങ്ങൾ ആ വഴിയിലേക്കാണ് പറഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്കറിയാം, 1-ാം ലോകമഹായുദ്ധം അതിഭീകരമായിരുന്നു. ആ യുദ്ധത്തിന്റെ കെടുതികൾ വർണ്ണിക്കാൻ എനിക്ക് നേരമില്ല. എന്തിന്? ദൈവത്തിന് സ്തോത്രം. രണ്ടു മഹാശക്തികളുടെ പുറകിൽ ലോകത്തിലെ വൻകിട ശക്തികൾ അണിനിരന്നു. ദൈവത്തിന് സ്തോത്രം. അതിഭയങ്കരമായിരുന്നു. ദാരുണമായ ദിനങ്ങൾ. ഏതാണ്ട് 100 ലക്ഷം ആളുകൾ ഈ മണ്ണിൽ നീചമായി കൂട്ടക്കുരുതിക്കായി വിടപ്പെടേണ്ടി വന്നു. 1916 ദൈവത്തിന് സ്തോത്രം. ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഡേവിഡ് ലോയൽ ജോർജ് യുദ്ധരംഗത്ത് നീക്കങ്ങൾ നടത്തി നിരീക്ഷിച്ചപ്പോൾ ഈ കാര്യം മനസ്സിലായി. പരാജയത്തിലേക്ക് മൂക്കുകുത്താൻ തുടങ്ങുകയാണ്. ഹിറ്റ്ലറിന്റെ സൈന്യങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് വെടിമരുന്ന് കണ്ടുപിടുത്തെ കൈകാര്യം ചെയ്യുന്ന തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ മുഴുവൻ എതിർശക്തികളുടെ കൈകളിലായതുകൊണ്ട് സഖ്യകക്ഷികൾ പരാജയത്തിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നത് കണ്ടുകൊണ്ട് ഹിറ്റ്ലറിന്റെ പ്രത്യേക നീക്കങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം, ഡേവിഡ് ലോയൽ ജോർജ് മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ രസതന്ത്ര പ്രൊഫസറായി ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന വിയറ്റ്നാമിലെ ഭൂതശാസ്ത്രജ്ഞനെ വിളിച്ചിട്ട് പറഞ്ഞു, യുദ്ധം പരാജയത്തിന്റെ നെല്ലിപ്പലകയിൽ എത്രയും വേഗം സ്ഫോടകാത്മകമായ കണ്ടുപിടുത്തം നടത്തണം. വെടിമരുന്ന് മേഖലകൾ മുഴുവൻ പ്രതിയോഗികൾ കൈയടക്കി കഴിഞ്ഞു. അടുത്ത ദിവസം ശത്രുക്കൾ കൊട്ടാരം പോലും പിടിക്കാം. എന്തിനേറെ അന്ന് രാത്രിയിലത്തെ പരീക്ഷണ നിരീക്ഷണ ഫലമായി TNT സ്ഫോടക വസ്തു അത് വിയറ്റ്നാൻ കണ്ടെത്തി കഴിഞ്ഞു. ഇതെങ്ങനെ യുദ്ധരംഗത്തെത്തിക്കും? ഇംഗ്ലീഷ് ചാനൽ കടത്തിക്കൊണ്ടിരിക്കണം. അതെ, അതിനുള്ള മറുപടി ഇയോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിലെ ധ്യാനത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി. ഹിമത്തിന്റെ ഭർണാരത്തോളം ചെന്നിട്ടുണ്ടോ? കൽമഴയുടെ ഭർണാരത്തിന് കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ പോലും പടയുമുള്ള നാളിലേക്ക്, കഷ്ടകാലങ്ങളുള്ള നാളിലേക്ക് തന്നെ സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. ഹിമത്തിനകത്ത് TNT സ്ഫോടക വസ്തു കയറ്റി ബ്രിട്ടീഷ് ചാനൽ കടത്തി യുദ്ധരംഗത്ത് എത്തിച്ചതോടെ യുദ്ധം വൻവിജയത്തിലേക്ക് നീങ്ങുകയാണ്. അടുത്ത ദിവസം ടെലിഫോൺ സന്ദേശത്തിലൂടെ വിയസ്മാനോട് ഡേവിഡ് ലോയൽ ജോർജ് വിജയത്തോടുള്ള ബന്ധത്തിൽ ചോദിച്ച ചോദ്യമുണ്ട്. പാരിതോഷികം എന്ത് വേണം? അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ച, ഞങ്ങളുടെ വല്യപ്പന്മാരുടെ കല്ലറകൾ നിലകൊള്ളുന്ന ഞങ്ങളുടെ വാഗ്ദത്ത നാട്ടിലേക്ക് ഞങ്ങൾക്കൊന്ന് തിരിച്ച് കാല് ചവിട്ടാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ. സ്തോത്രം. 2017 ജനുവരി 2 നവംബർ മാസം പലസ്തീൻ നാടിന്റെ അവകാശ യഹൂദൻ എന്ന് വിളിച്ചു പറയുന്ന ബാബർ പ്രഖ്യാപനം ചരിത്രത്തിൽ ഒപ്പുവെച്ചു. 1917 നവംബർ മാസം 9 തുർക്കിയുടെ യുദ്ധ മേഖലയിലേക്ക് ഫ്രാൻസിൽ നിന്ന് ഇതാ അതിശക്തനായ ഒരു ഭര സൈന്യാധിപൻ എന്ന നിലയിൽ ദൈവത്തിന് സ്തോത്രം, ഒരു യഹൂദ സേനാനിയായി അല്ലമ്പിയെ നിയോഗിച്ചുകൊണ്ട് യുദ്ധരംഗങ്ങൾക്ക് തുടക്കം കുറിച്ചു. രാവിലെ 9:30 യുദ്ധം ആരംഭിക്കാൻ ഞങ്ങൾ സന്നദ്ധരെന്ന് പറഞ്ഞ് അല്ലമ്പിയുടെ നേതൃത്വത്തിൽ സൈന്യം അണിനിരന്നു. തുർക്കിയുടെ ഭാഗത്തു നിന്ന് ആദ്യത്തെ വെടിപൊട്ടാൻ കാത്തു നിൽക്കുമ്പോൾ കണ്ടത് വെടിയല്ല, ഒരു വെള്ളക്കൊടി ഉയരുന്നു. 4 തുർക്കി അധികാരികൾ അത് വെള്ളക്കുതിരമേൽക്കാരി അവരുടെ മുൻപിലെത്തുന്നു. ജോപ്പ ഗേറ്റിന്റെ താക്കോൽ അല്ലമ്പിയുടെ കൈകൾക്ക് കൈമാറുന്നു. എന്തിനേറെ ഒരു വെടി പോലും വയ്ക്കാതെ, ഒരു തുള്ളി ചോര ചിന്താതെ ലോക ചരിത്രത്തിൽ 26 നൂറ്റാണ്ടുകൾ ചിതറിപ്പോയി ജനത ആ മണ്ണിലേക്ക് തിരികെ കയറിയപ്പോൾ അത് നമ്മുടെ കൺമുൻപിൽ നടന്നു. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന നിയമം കേൾക്കണം. 1-ാം ലോകമഹായുദ്ധത്തിന്റെ ചരട് നിയന്ത്രിച്ച ശക്തിയാര്? പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം, എന്റെ ദൈവത്തിന്റെ കരം അത് പ്രവചനത്തിന്റെ കൃത്യ നിവൃത്തിയായിരുന്നു. ഇതാ സംഭവം അവസാനിച്ചില്ല. ലോക ചരിത്രത്തിൽ അടുത്ത മഹായുദ്ധം 1939 മുതൽ 1945 വരെ നടന്ന 2-ാം ലോകമഹായുദ്ധം 550 ലക്ഷം പേർ ഈ മണ്ണിൽ പിടഞ്ഞിട്ടു നോക്കണം. സംഭവിച്ചത് എന്താ? 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 5:08 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനാഗോള എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക വിമാനം ദൈവത്തിന്റെ സ്തോത്രം ഹിരോഷിമയുടെ തലപ്പത്ത് മഞ്ഞ മൂടിയ ഹിരോഷിമയ്ക്ക് മീതെ വട്ടമിട്ട് പറന്നു. അതിഭയങ്കരമായ പോരാട്ടമായിരുന്നു നടന്നത്. വട്ടമിട്ട് പറന്നു. അതിൽ നിന്ന് 14.5 കിലോടൺ ഭാരമുള്ള ലിറ്റിൽ ബോയ് എന്നറിയപ്പെടുന്ന ഒരു സാധനം താഴേക്ക് വന്നു. 580 മീറ്റർ മുകളിൽ വെച്ച് പൊട്ടിത്തെറിച്ചു കുട പോലെ വിരിഞ്ഞു. അഗ്നി ഗോളം ചിറങ്ങി വിടർത്തി. മഞ്ഞയായി, ചുവപ്പായി, നീലയായി, പച്ചയായി ഒരു രാക്ഷസ കൂണു പോലെ വിടർന്ന് താഴേക്കിറങ്ങിയപ്പോൾ 80,800 സ്കൂൾ വിദ്യാർത്ഥികളുമായി അധ്യാപകന്മാർ ഉൾപ്പെടെ ഹിരോഷിമയുടെ നഗരം വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരു അധ്യാപിക വിളിച്ചു പറഞ്ഞു, അങ്ങ് ദൂരെ എന്തോ കാണുന്നു. എന്തിനേറെ കണ്ണ് തുറന്ന് അടയ്ക്കുന്നതിനിപ്പുറം അവിടെ നിന്നവരെല്ലാം ഉരുകി മുകളിലേക്ക് ഉയർന്നു. 100,000+ ആളുകൾ കത്തിച്ചാമ്പലായി എന്നല്ല, ആവിയായി ആവിയായി തൊട്ട് താഴെ കൂടെ ഒഴുകിക്കൊണ്ടിരുന്ന നദിയുടെ മേൽഭാഗത്തെ സ്ലാബ് കൂടെ തെന്നി തെന്നി നടന്നു. കത്തിച്ചാമ്പലാകുമ്പോൾ ശരീരത്തിൽ അല്പം ആശ്വാസത്തിന് വേണ്ടി ആളുകൾ ആറ്റിച്ചാടി. ആറ് തിളച്ചത് കൊണ്ട് കുട്ടകത്തിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ ശവങ്ങൾ ആറ്റിൽ കിടന്ന് തിളച്ചു. വിശദീകരണത്തിന് ഞാൻ സമയമെടുക്കുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധം ചരിത്രത്തിൽ തിരശീല വീണു. സംഭവിച്ചത് മറ്റൊന്നല്ല, 1948 May 14 അർദ്ധരാത്രി പലസ്തീന്റെ മേലുള്ള അധികാരം, ഇസ്രായേലിന്റെ മേലുള്ള അധികാരം ബ്രിട്ടൻ അവസാനിപ്പിച്ച് പിന്മാറി. 1948 May 15 രാവിലെ 9:00 പ്രഥമ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂറിയോൺ ഇസ്രായേൽ പർവ്വതത്തിൽ കൊടി ഉയർത്തിക്കൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരിൽ ഒരുവനായ ഇസഹാക്ക് യാക്കോബിന് ദൈവം നൽകിയ ഇസ്രായേൽ എന്ന നാമം ഈ രാഷ്ട്ര ശിശുവിന് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതുയുഗം ചരിത്രത്തിൽ ആരംഭം കുറിച്ചു. അസ്ഥി തളർത്തു. സ്തോത്രം. ഇന്ന് രാത്രി വിളിക്കുന്ന ദൈവമക്കൾ, ആത്മാവിനെന്ന് കാണുക, ആത്മാവിനെന്ന് കാണുക. 49 ആയപ്പോഴേക്കും 48 ലോക രാജ്യങ്ങൾ ഈ ജനതയെ അംഗീകരിച്ചു. എന്തിന്? 49 May 11 50+ അംഗരാജ്യങ്ങളുടെ ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിന് അംഗത്വം നൽകി. ലോക ചരിത്രത്തിൽ ആസ്തിക്കമില്ലാതെ ചിതറിപ്പോയി ഈ ജനതയ്ക്ക് സ്വന്തം സ്ഥലത്ത് നാഷണൽ ഹോം സ്ഥാപിക്കാൻ ലോക ചരിത്രത്തിൽ രണ്ടാം മഹായുദ്ധം കാരണമായി എന്ന് നമ്മുടെ കൺമുൻപിൽ കാണുമ്പോൾ എന്റെ നാഥന്റെ വാക്കാണ്, നസ്രായന്റെ വാക്കാണ് ഇവിടെ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീടിന്റെ പടുത്തു വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് തലകളെ ഉയർത്തുക. ഇന്ന് രാത്രി പ്രത്യാശയുടെ എത്ര ദൈവങ്ങൾ ഇവിടെയുണ്ട്, പ്രത്യാശയുടെ എത്ര ദൈവങ്ങൾ ഇവിടെയുണ്ട്. ശക്തിയോടൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ പറയുന്നത് ഇന്ന രാത്രി പറഞ്ഞ അമ്മൂമ്മ കഥയല്ല കേട്ടോ, സംഭവിക്കാൻ തുടങ്ങുകയാണ്. രണ്ടു മഹായുദ്ധങ്ങളുടെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ ചലിച്ചെങ്കിൽ അടുത്തതായി മറ്റൊരു മഹായുദ്ധം ഈ മണ്ണ് കാണുമെന്ന് എഴുതി വെച്ച വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം. ആ കരത്തിനെ വായിച്ചത് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പ്രത്യാശയുള്ള ദൈവമക്കളുടെ മുഖത്ത് നോക്കിയാൽ പറയട്ടെ, കഴിഞ്ഞ രണ്ട് മഹായുദ്ധങ്ങൾ പ്രവചനത്തിന്റെ വിവക്തിയായി ഈ മണ്ണിൽ സംഭവിച്ചെങ്കിൽ അടുത്ത മഹായുദ്ധം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രവചനത്തിന്റെ വിവക്തിയായി നമ്മുടെ കൺമുന്നിൽ സംഭവിക്കാൻ തുടങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പോകാൻ സമയം അടുത്ത് വരുന്നത് കൊണ്ട് സ്തോത്രം പറയാൻ അകത്ത് തടപ്പുള്ള എത്ര ദൈവങ്ങളുണ്ട്. കൃപ പ്രാപിച്ച ദൈവമക്കളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, സ്തോത്രം കേട്ടാൽ അറിയാം, ജീവൻ പ്രാപിച്ച ദൈവവചനെ കണ്ടാൽ അറിയാമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. സ്തോത്രം. ഇഞ്ചി നിന്ന കൊരവിന്റെ വരുവത്തിൽ ചുക്കാൻ കുടിച്ച പോലെ, വലക്ക വിഴുങ്ങിയ പോലല്ല ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ദിവസം ഇരിക്കുന്നത്. ദൈവപ്രസാദം പ്രാപിച്ച ദൈവമക്കളുടെ അകം തിളയ്ക്കും. കാരണം വീട്ടിൽ പോകാൻ സമയം അടുത്ത് വരുന്നു. സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ്, ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ദിവസം ഞാൻ ബോംബെയിലെ സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കുവാനായിട്ട് ഡൽഹിയിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന് ഒരു ഫ്ലൈറ്റിൽ കയറി. ദൈവത്തിന്റെ സ്തോത്രം. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലാണ് അത് കയറി. ഫ്ലൈറ്റ് വെളുപ്പിനെ 3:30-4 പറന്നു ഉയർന്നു. 1 മണിക്കൂർ പറന്നു, 3/4 മണിക്കൂർ 45-50 മിനിറ്റ് പറന്നു. ഇതിനിടയിൽ ഫ്ലൈറ്റ് ഒന്ന് ആടി ഒലഞ്ഞു, ഒരു വശം ചരിയുന്നത് പോലെ പെട്ടെന്ന് ഓക്സിജൻ മാസ്ക് ചാടി താഴോട്ട് വന്നു. നിരവധി രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ രംഗം ഞാൻ കണ്ടിട്ടില്ല. ആദ്യത്തെ അരമുസ്മെന്റ് കേൾക്കുമ്പോഴേ നടക്കാൻ പോകുന്നില്ല എന്നുള്ള ചിന്തയോടെ ഇരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഈ സാധനം പുറത്തേക്ക് വന്നെന്ന് മാത്രമല്ല, നടുവിലൂടെ ഭക്ഷണവുമായി ഉരുട്ടിക്കൊണ്ടിരുന്ന റോളിയൊക്കെ സെക്കൻഡുകൾ കൊണ്ട് എയർ ഹോസ്റ്റസ് പ്രത്യേക ഭാഗത്തെ കടുപ്പിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. പലരും സീറ്റുകളിൽ തന്നെ ബെൽറ്റ് മുറുക്കി കുഞ്ഞുങ്ങളെ മാറോട് അടുക്കി പിടിച്ച് കുഞ്ഞു, അതേ മാതാക്കളൊക്കെ കരയാൻ തുടങ്ങി. ചിരിച്ച് കളിച്ചു മതിച്ചുല്ലസിച്ച് വളരെയധികം സന്തോഷിച്ചിരുന്ന പല യുവാക്കന്മാരുടെയും യുവതിമാരുടെയും മുഖം മാറി. അനൗൺസ്മെന്റ് ഇഞ്ചൽ തകരാറാണ്. സ്തോത്രം. വിളയ്ക്കാൻ തുടങ്ങി. എന്നാൽ ഞാൻ ഈ രാത്രി പറയട്ടെ ദൈവമക്കളെ, ഓക്സിജൻ മാസ്ക് മൂക്കോട് അടുപ്പിച്ചെങ്കിലും ഞാൻ ഇന്ന് രാത്രി പറയാം, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ വീട്ടിലേക്കുള്ള സമയം വളരെ വേഗം അടുത്തു. ഈ രാത്രി മരണത്തിന് മുൻപിൽ ഒട്ടും ഭയപ്പെടാത്ത ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ധൈര്യത്തോടെ പറയട്ടെ, ഈ രാത്രി എന്റെ കർത്താവ് ആകാശ മേഘങ്ങളിൽ വന്നാൽ ഞാൻ അവനോട് കൂടെ എടുക്കപ്പെടുമെന്ന് പറയാൻ അകത്ത് പ്രാഗത്യം പ്രാപിച്ച ദൈവമേ, നിന്റെ അകമിന്റെ രാത്രി തടക്കണം. നാഥന്റെ വരവിനോട് നീ വേഗം അടുക്കുകയാണ്. അടുത്ത മഹായുദ്ധം അത് എപ്പോൾ സംഭവിക്കും? മഹായുദ്ധത്തിന്റെ ചേരികൾ ആരൊക്കെയായിരിക്കും? മഹായുദ്ധത്തിൽ മഹായുദ്ധത്തെ കുറിച്ചുള്ള വേദപുസ്തക പരാമർശങ്ങൾ എന്തൊക്കെയാണ്? റഷ്യക്ക് ഈ മഹായുദ്ധത്തിന്റെ സ്ഥാനം എന്താണ്? USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്, എന്തുകൊണ്ട് പാറപ്പുറത്ത് വീണുടയുന്ന പടങ്ങ് പാത്രം പോലെ പൊട്ടി തകർന്നുപോയി? എന്തിന് റഷ്യക്ക് പിൻബലം നൽകിക്കൊണ്ട് മഹായുദ്ധത്തിൽ ചേരി ചേരാൻ തുടങ്ങുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അതിനെതിരെ ഇസ്രയേലിന് സഹായികളായി രംഗത്ത് വരുവാൻ തുടങ്ങുന്ന രാജ്യങ്ങൾ ഏതാ? യുദ്ധം നടക്കാൻ തുടങ്ങുന്ന സമയം എപ്പോഴാണ്? യുദ്ധത്തിന് ഉപയോഗിക്കാൻ തുടങ്ങുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ്? യുദ്ധത്തിന്റെ പരിണിത ഫലം എന്താണ്? ഇതൊക്കെ എന്തിന്? യുദ്ധാനന്തരം പടയാളികളുടെ ശവസംസ്കാരം വരെ എഴുതി വച്ച വചനമാണ് എന്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ ഒരിക്കൽ കൂടെ ഞാൻ അടിവരയിട്ട് ആവർത്തിക്കട്ടെ. ബേദലഹേമിൽ തിരുജനനം നടക്കുമെന്ന് മീഖ എഴുതി വച്ച പ്രവചനം നിവർത്തിയാക്കാൻ ഗർഭിണിയായ ഒരു സ്ത്രീയെ ബേദലഹേമിൽ സെൻസസ് എടുക്കുന്ന കൽപ്പനയിലൂടെ നടത്തി എത്തിച്ച് പ്രസവം നടത്താൻ പ്രവർത്തിച്ച ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ അസാധ്യതകളെ മുഴുവൻ സാധ്യതകളാക്കി മാറ്റിക്കൊണ്ട് ഈ ചരിത്രത്തെ കറക്കാൻ ഒരു വലിയ കരമിതിന്റെ പുറകിലുണ്ട്. അതിന് രാത്രി നാം ആരാധിക്കുന്ന മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചിലതൊക്കെ ഉദ്ധരിക്കാൻ കേൾവിക്കാൻ കാര്യം മാത്രം കേൾക്കുക. ഒരു വസ്തുത മനസ്സിലാക്കണം, ഇത് സങ്കല്പമല്ല. വിശുദ്ധ ബൈബിൾ ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അടുത്ത് സംഭവിക്കാൻ തുടങ്ങുന്ന മഹായുദ്ധത്തെ കുറിച്ചുള്ള പ്രവചനം ദൈവാത്മാവ് എഴുതി വച്ചിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തിന്റെ നിത്യ സത്യരേഖയാണ്. അതിൽ നിന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ രാത്രി വസ്തുതകൾ ചരിത്രത്തോട് യോജിച്ചു വരുന്നെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞ ഒരു കുഴപ്പവുമില്ല. പ്രത്യാശ നിറഞ്ഞ ദൈവമക്കളുടെ മോഹം ഞാൻ കാണുന്നു. ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, സമയം അടുത്തു വരികയാണ്. സ്തോത്രം. 39 അധ്യായത്തിന്റെ 1-2 വാക്യം വായിച്ചാൽ,
നീയോ മനുഷ്യപുത്ര,
നീയോ മനുഷ്യപുത്ര,
ഞാൻ നിനക്ക്
വിരോധമായിരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക, ഇന്ന് 26 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകരാഷ്ട്രങ്ങളുടെ അധികാര സ്ഥാനം തകർന്നിരിക്കുന്ന അനക്കഥയെ നെബുക്കദ്നേസർ ചക്രവർത്തിയുടെ ഭരണകാലഘട്ടത്തിൽ ദൈവത്തിന്റെ ദാസൻ യെഹെസ്കേൽ പ്രവാചകൻ ആത്മാവിൽ പറയുകയാണ്, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ വസ്തുത മനസ്സിലാക്കണം. പ്രവാചകൻ പ്രവചിക്കാൻ തുടങ്ങുന്ന യുദ്ധം മനസ്സിലാക്കണമെങ്കിൽ ആ കാലത്തെ സ്ഥലങ്ങളുടെ പേര് ഈ കാലത്തെ സ്ഥലങ്ങളുടെ പേരുമായി തട്ടിച്ച് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ആ കാലത്ത് സ്ഥലങ്ങൾക്ക് അറിയപ്പെട്ട നാമമല്ല ഈ കാലത്ത് സ്ഥലങ്ങൾക്ക് അറിയപ്പെടുന്ന നാമം. സ്ഥലങ്ങളുടെ നാമങ്ങൾ കാലക്രമങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ആ കാലത്ത് ഇന്ത്യയെ വിളിച്ചിരുന്നത് ഹിന്ദു ദേശമെന്നാണ്. ഹിന്ദു ദേശം ഇന്ത്യയായി മാറിയെന്ന് ഓർക്കണം. നിങ്ങൾക്കറിയാം മെസപ്പൊട്ടേമിയ, ഊര്, എന്നിട്ട് ബാബിലോൺ, ഈ സ്ഥലങ്ങളെല്ലാം കൂടെ 1921 സ്വീകരിച്ച നാമമാണ് ഇറാഖ് എന്ന നാമം. ഇറാഖ് എന്ന നാമത്തിന്റെ പൂർവ്വനാമം അറിഞ്ഞെങ്കിൽ മാത്രമേ വേദപുസ്തക പ്രവചനങ്ങളിൽ യുദ്ധത്തോട് ബന്ധപ്പെട്ട് ഇറാഖ് ചെന്നെത്താൻ തുടങ്ങുന്ന പൊസിഷൻ ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ മദ്രാസ് അതിന്റെ പേര് മാറി, ദൈവത്തിന്റെ സ്തോത്രം, ബോംബെ മുംബൈയായി മാറി. അങ്ങനെ ബോംബെ മുംബൈയായി മാറിയതുപോലെ മെസപ്പൊട്ടേമിയ ഇറാഖായി മാറിയതുപോലെ ഹിന്ദു ദേശം ഇന്ത്യയായി മാറിയതുപോലെ പേര് വിവരങ്ങളുടെ ക്രമത്തിന് പുരാതന നാമങ്ങളോട് ബന്ധമുണ്ട്. അത് ഗവേഷണാത്മകമായി കണ്ടെത്തിയെങ്കിൽ മാത്രമേ രാജ്യങ്ങൾ ഏത് നിലയിലായിരിക്കും ഈ അന്ത്യയുദ്ധത്തിൽ സ്ഥാനമുറപ്പിക്കാൻ തുടങ്ങുന്ന നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. പരിശുദ്ധാത്മാവ് പറയുകയാണ്, രോഷ് മേഷ ധൂപൽ എന്നിവരുടെ പ്രഭുവായ ഭൂഗേ ഞാൻ നിനക്ക് വിരോധമായിരുന്നു ആയിരിക്കുന്നു. റോഷ് എന്ന് പറയുന്നത് എന്താ? വിശദീകരണത്തിലേക്ക് ഒന്നും പോകാൻ നിങ്ങൾ മനസ്സിലാക്കി തരാം. 1904-1905 നാളുകളിൽ ഇവിടെ ഉണ്ടായ യുദ്ധമാണ് റൂസോ ജപ്പാൻ യുദ്ധം. പ്രായമുള്ളവർക്കറിയാം റൂസോ ജപ്പാൻ യുദ്ധം, ജപ്പാനെതിരെ റഷ്യത്തിന്റെ യുദ്ധം. 150,000 ആളുകളെ കാലമുടി കയറ്റ യുദ്ധത്തിലെ റൂസ് ആരാണ്? റഷ്യ. റോസ് മറ്റാരുമല്ല, റഷ് എന്ന ധാതുവിൽ നിന്ന് ഉത്ഭവിച്ച റഷ്യ. റോസ് മേസക് മോസക് എന്നത് മോസ്കോയെ കുറിക്കുന്നു. അതെ, റോസ് മേസക് തൂബൽ സൈബീരിയ കിഴക്കൻ റഷ്യ. അങ്ങനെയെങ്കിൽ റഷ്യ, മോസ്കോ, സൈബീരിയ, കിഴക്കൻ റഷ്യ, ഈ മേഖലകൾ ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരു യുദ്ധരംഗത്തേക്ക് നീങ്ങാൻ തുടങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി സ്തോത്രം ചെയ്താതെ. മാത്രമല്ല, എന്തുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ തകർന്നത്? ഒരു സുപ്രഭാതത്തിൽ ഗോർബച്ചോ ഒന്നുമല്ലാതെ ആയില്ലേ? പാറപ്പുറത്ത് വീണുടയുന്ന ഒരു പലങ്ങ് മാത്രം പോലെ റഷ്യ പൊട്ടിത്തകർന്നു പോയില്ലേ? എത്ര ശ്രമിച്ചിട്ടും ഇതിന്റെ കാരണം പലർക്കും പിടികിട്ടുന്നില്ല. റഷ്യയുടെ മുഴുവൻ റിപ്പബ്ലിക്കുകളും കാക്കയെറിഞ്ഞ കല്ലുപോലെ പിരിഞ്ഞു പോയില്ലേ? എന്നാൽ എന്റെ ദൈവത്തിന്റെ വചനത്തിൽ പ്രവചനം പഠിക്കുന്ന ഭക്തനറിയാം, പരിശുദ്ധാത്മാവ് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് മുൻപ് യഹസ്കേലിലൂടെ എഴുതി വെച്ചു, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയെല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേ ദിശയിൽ പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. യുദ്ധ സമയം അടുക്കുമ്പോൾ USSR റഷ്യയുടെ സൈനിക ശക്തി ആറിലൊന്നായി കുറയേണ്ടി വരും എന്ന് എഴുതി വെച്ച വചനം നമ്മുടെ കൈകളിൽ ഉയർത്തിക്കൊണ്ട് കൃപ പ്രാപിച്ച ദൈവമൊക്കെ കാണട്ടെ, സംഭവങ്ങൾ നടന്നു വരികയാണ്. സ്തോത്രം. ഇനിയും യുദ്ധരംഗത്ത് വരുമ്പോൾ ഏതൊക്കെ ആളുകളാണ് റഷ്യയോട് ചേർന്ന് നിൽക്കുന്നത്? ചേർന്ന് നിൽക്കുന്നതിനെ കുറിച്ച് ദൈവാത്മാവ് 38 അധ്യായത്തിന്റെ 6-2 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. അവനോടുകൂടെ തലക്കോരുകയും അതെ പരിചയ വലനെയും പരിചയം പിടിച്ച പിൻബലത്തിൽ മധ്യപൂർവ്വ പ്രദേശത്തെ ചില രാജ്യങ്ങൾ അവരോടൊപ്പം യുദ്ധമേഖലയിലേക്ക് നീങ്ങും. പാർസികൾ, പേർഷ്യൻ രാജ്യങ്ങൾ, അഫ്ഗാൻ, ഇറാൻ, റഷ്യ, എത്യോപ്യ, പൂത്യർ, സ്തോത്രം, ലിബിയ, മാത്രമല്ല ഗ്രഹം ജർമ്മനി എന്ന് പറഞ്ഞാൽ മേൽപ്പറഞ്ഞ രാജ്യങ്ങൾ മുഴുവൻ റഷ്യയുടെ പിന്നണിയിൽ യുദ്ധരംഗത്തേക്ക് വരും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സുബോധമുള്ള ആളുകൾക്കറിയാം, 1998-97 കാലയളവിൽ അമേരിക്കൻ പച്ചത്തായിരുന്ന മേൽപ്പറഞ്ഞ പല രാജ്യങ്ങളും ഇന്ന് റഷ്യൻ ചേരിയിലേക്ക് മാറിക്കൊണ്ട് വേദപുസ്തക പ്രവചനത്തിന്റെ പച്ചക്കൊടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ സംഭവങ്ങൾ അടുത്തു വരുന്നു എന്ന കാര്യത്തിൽ 2 വർഷമില്ല. മാത്രമല്ല, യുദ്ധ സമയം എപ്പോഴായിരിക്കും? 8 വാക്യം, ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും, വാളിലൊഴിഞ്ഞു പോന്നതും പല ജാതികളുടെ ശേഖരിക്കപ്പെട്ടതും ആയി ഒരു ദേശത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വത നിരകൾ തന്നെ രാത്രി ഈ പ്രവചനത്തിന്റെ ആഴമറിയാവുന്ന എത്ര ദൈവങ്ങൾ ഇവിടെയുണ്ട്? 1970 മുതൽ 1948 മെയ് മാസം 14 തീയതി വരെ ഈ പ്രവചനം നിവർത്തിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ ആളുകൾ സാധ്യമല്ലെന്ന് പറയും. എന്നാൽ വാളിലൊഴിഞ്ഞു പോന്നതും പല ജാതികളുടെ ശേഖരിക്കപ്പെട്ടതുമായി നിരന്തര ശൂന്യമായി കിടന്നിട്ട് നിവാസികൾ ഉണ്ടായി വന്ന ഒരു പർവ്വതനിര ഈ മണ്ണിലുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ കൺമുൻപിൽ ഉടലെടുത്ത ഇസ്രായേൽ. അവരുടെ രാഷ്ട്ര രൂപീകരണത്തിന് ശേഷമായിരിക്കും യുദ്ധം നടക്കാൻ തുടങ്ങുന്നതെന്ന് ദൈവാത്മാവ് പ്രവചനാത്മാവ് എഴുതി വെച്ചു. കരമുയർത്തി സ്തോത്രം പറഞ്ഞാണ് ദൈവമേ, ദൈവത്തിന് സ്തോത്രം. ഇത് മാത്രമോ? അന്ന് നീ വരുന്നത് എങ്ങനെയായിരിക്കും അറിയാമോ? നീ തലക്കോരുകയും പരിചയും പകരയും എടുത്തുകൊണ്ട് അമ്പും വില്ലുമായിട്ടാണ് യുദ്ധത്തിൽ വരുന്നത്. നീ മലക്കോൾ പോലെ കയറി വരും. നീയും നിന്നോട് കൂടെയുള്ള എല്ലാ പടക്കൂട്ടങ്ങളും മേഘം പോലെ ദേശത്തെ കൂടും. ഒരിക്കൽ അമ്പും വില്ലും കൊണ്ട് യുദ്ധം ചെയ്യുന്ന കാലത്ത്, പരിചയും പകരയും എടുത്ത് പോരാടുന്ന കാലത്ത്, ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ യഹസ്കേൽ പ്രവാചകൻ പറയുകയാണ്, യുദ്ധരംഗത്തേക്ക് സൈന്യം അടുക്കുന്നത് കരയ്ക്കൂടല്ല, ആകാശം മൂടിയാണ് വരാൻ തുടങ്ങുന്നത്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾക്ക് യുദ്ധത്തിന്റെ സ്വഭാവം അറിയാം. യുദ്ധം നടക്കുന്ന സമയം മേഘം ആകാശത്തെ മൂടുന്നത് പോലെ മൂടുന്നത് മറ്റൊന്നുമല്ല, പോർ വിമാനങ്ങൾ ആ മണ്ണിനെ മൂടി കയറി വരും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സംഭവിക്കാൻ തുടങ്ങുന്ന പരിണിത ഫലം എന്തെന്നറിയാമോ? കാര്യം മറ്റൊരു നിലയിൽ സംഭവിച്ചില്ല, സംഭവിക്കാൻ തുടങ്ങുന്ന ഒരു പരിണിത ഫലമുണ്ട്. ശബയും ദദാനും നർസീസ് വർത്തകന്മാരും നിന്നോട് നീ കൊള്ളയിടാനും കവർച്ച ചെയ്യാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും ധനത്തെ സമ്പാദിക്കുവാനും വന്നിരിക്കുന്നു ചോദിക്കും. ശബയും ദദാനും നർസീസ് വർത്തകന്മാരും അതിലെ ബാലത്തിന് ഭക്തൻ, അതിലെ ബാലസിംഹങ്ങൾ, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ മുതലായ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്, അങ്ങനെയെങ്കിൽ ശബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും അതിശക്തമായ എതിർശക്തിയായി രംഗത്ത് വരും. ഇന്ന് രാത്രി രാഷ്ട്രീയ നീക്കം ദൈവമക്കളുടെ ആത്മാവിൽ കണ്ടു നോക്കേ. ഒരു വശത്ത് അമേരിക്കയും ബ്രിട്ടനും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസും ഒരു ചേരി തിരിഞ്ഞു നിൽക്കുമ്പോൾ മറുവശത്ത് റഷ്യയും മധ്യപൂർവ്വ പ്രദേശത്തെ അറബ് രാജ്യങ്ങളും ഒരു ചേരിയിൽ തിരിഞ്ഞു നിൽക്കുമ്പോൾ അതിനുള്ള യുദ്ധത്തിന് സമയം അടുത്ത് വരുന്നത് രണ്ടാമതൊരു വ്യാഖ്യാനം കൂടാതെ എന്റെ കേൾവിക്കാർക്ക് ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ യുദ്ധത്തിന്റെ ആദ്യത്തെ കെണി പൊട്ടും മുൻപ് ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവ് ഈ വേഗത്തിൽ മടങ്ങി വരും എന്ന് വിശ്വസിക്കുന്ന ദൈവമേ സംഭവങ്ങൾ ഒടുവിൽ തനിക്കേ വരികയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യുദ്ധത്തിന്റെ ഉദ്ദേശം എന്തായിരിക്കും? സക്കരിയ പ്രവചനം 12 അധ്യായത്തിൽ ദൈവാത്മാവ് പറയുന്നു, അന്നാള് ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും, അവരെ ചുമക്കുന്നവരെല്ലാം കഠിനമായി മുറിവെക്കും. അന്നാള് യെരൂശലേമിന് വിരോധമായി സകല ജാതികളും കൂടി വരും. മധ്യപൂർവ്വ പ്രദേശത്ത് യെരൂശലേം എന്ന ഒരുപടി മണ്ണിന്റെ പേരിലായിരിക്കും യുദ്ധം ഇവിടെ മുറുകാൻ തുടങ്ങുന്നത്. ഇത് യുദ്ധത്തിന് ഉപയോഗിക്കാൻ തുടങ്ങുന്ന ആയുധത്തെ കുറിച്ച് പരാമർശമുണ്ടോ? ഉണ്ടെന്നേ. യുദ്ധത്തിൽ ഏത് തരത്തിലുള്ള ആയുധം ഉപയോഗിക്കുന്ന പ്രയോഗമുണ്ട്? എസ്കെൽ പ്രവചനം 39 അധ്യായത്തിലെ 15 വാക്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കും. 39:15 വേഗം വായിച്ചു.
ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ
കണ്ടോ, യുദ്ധരംഗത്ത് ആളുകൾ കൂട്ടമായി കൊല്ലപ്പെട്ട് ചിതറിക്കിടക്കുമ്പോൾ ചിതറിക്കിടക്കുന്ന ശവശരീരങ്ങളുടെ ശവസംസ്കാരത്തിന് മാസം 7 വിശദീകരിക്കാൻ നമ്മൾ സമയം അനുവദിക്കുന്നില്ല എന്ന് ഞാൻ കണക്കാവായിരുന്നു. അത് 7 കൊണ്ട് ശവസംസ്കാരം നടക്കുന്നത് മാത്രമല്ല, ദേശത്തെ വെടിപ്പാക്കി കഴിഞ്ഞ് ദേശത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ ചുറ്റി സഞ്ചരിക്കുമ്പോൾ
അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ
അതിനരികെ
ഒരു അടയാളം വയ്ക്കും.
എന്റെ കേൾവിക്കാരിൽ വിജ്ഞാനമുള്ള ഒരു സദസ്സാണ് ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാം. അവൻ അതിനരികെ ഒരു അടയാളം വയ്ക്കും.
അടക്കം ചെയ്യുന്നവർ അത് ഹമോൻ ഗോ
അടക്കം ചെയ്യാനുള്ള ആളുകൾ കടന്നു വന്ന് ഈ അസ്ഥി എടുത്ത് അവരുടെ പ്രത്യേക ശവസംസ്കാര മേഖലയിൽ ശവകുടീരങ്ങളിൽ അടക്കും. എന്തായി പറഞ്ഞതിന്റെ സാരം, ഇത് ആറ്റമിക് യുദ്ധം നടന്നാൽ ഉണ്ടാകുന്ന പ്രത്യേകതകളെ അറിയാവുന്നവർക്കറിയാം. 1945 ഓഗസ്റ്റ് മാസം 6 9 അതിഭയങ്കരമായ രണ്ട് ആക്രമണത്തിലൂടെ ചുട്ടി ചാമ്പലാക്കപ്പെട്ട നാഗസാക്കിയിലും ഹിരോഷിമയിലും തുടരുന്ന രോഗത്തെ കുറിച്ച് അറിയാവുന്നവരില്ലേ? എന്താണ് ആറ്റമിക് റേഡിയേഷൻ സിൻഡ്രോം അറിയാവുന്നവരോട് ചോദിച്ച്, ഉള്ളുപുറം വെന്ത് സ്വയം മരിച്ച നിരവധി ആളുകളെക്കാൾ ഇന്നും മരണം തുടരുന്നത് എന്തുകൊണ്ടാണ്? ആറ്റമിന്റെ സ്ഫോടനത്തിലെ തീ കത്തിവീണ വസ്തുക്കളിൽ നിന്ന് പുറപ്പെടുന്ന റേഡിയേഷൻ സ്പർശിച്ചാൽ ശരീരത്തുണ്ടാകുകയും ആറ്റം റേഡിയേഷൻ സിൻഡ്രോം എന്ന പ്രത്യേക രോഗത്താൽ ആളുകൾ മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഫ്യൂഷന്റെ സമയത്ത് കത്തി വീഴുന്ന വസ്തുക്കളെ തൊടാൻ പാടില്ല. അതിൽ വിദഗ്ധർ വന്ന് പ്രത്യേക സംവിധാനത്തിൽ ഇത് സ്ഥലത്ത് മാറ്റണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദാസൻ എഹെസ്കേൽ ആത്മാവിൽ കാണുകയാണ് യുദ്ധരംഗത്ത് നടക്കുന്ന ജ്വാല കഴിഞ്ഞിട്ട് അധികം വരുന്ന അസ്ഥി കിടക്കുമ്പോ മനുഷ്യൻ വന്ന് നോക്കാൻ അസ്ഥി കണ്ടാൽ തുടത്തില്ല, ഒരു അടയാളം വെക്കും. എന്നിട്ട് ആളിനെ വിളിച്ചോണ്ട് വന്ന് അസ്ഥി മാറ്റി കൊണ്ടുപോയി അടക്കേണ്ടത് അടക്കുമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്നത് അണ്വായുധ യുദ്ധമായിരിക്കും. ഇന്ന് രാത്രി എന്റെ കയ്യിൽ ഒരു പേപ്പർ കണ്ടിട്ടുണ്ട്. എന്റെ കേൾവിക്കാർ മനസ്സിലാക്കണം, സക്കരിയ പ്രവചനം 14 അധ്യായത്തിന് 12-13 വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ വായിക്കുക. യെരൂശലേമിനോട് യുദ്ധം ചെയ്യുവാൻ കൂടി വരുന്നവരെ യഹോവ ശിക്ഷിപ്പാരുടെ ശിക്ഷയാവുന്നു. അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ കണ്ണ് തടത്തിൽ വെച്ച് അഴുകി വീഴും, അവരുടെ മാംസം അഴുകി വീഴും. ഇന്ന് 25 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ പ്രവാചകൻ എഴുതുന്നു, നിൽക്കുന്ന സമയത്ത് മാംസം ഉരുകിപ്പോകുന്ന യുദ്ധമായിരിക്കും നടക്കാൻ തുടങ്ങുന്നതാണ്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയിൽ പടിപ്പലിയുടെ ഭാഗത്ത് ഹിരോഷിമയിലെ നാഗസാക്കിയുടെ യുദ്ധത്തെ കുറിച്ച് ഉള്ള റിപ്പോർട്ടിന്റെ ഒരു കൊച്ചു ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നോക്കി നിൽക്കെ കണ്ണഴുകി പോകുമെന്ന് പറഞ്ഞ പ്രവചനത്തിന്റെ യാഥാർത്ഥ്യം ശാസ്ത്രവുമായി എങ്ങനെ ഒത്തുവരുന്ന കേൾക്കാൻ വിലയിരുത്തിയാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. 1.5 km അപ്പുറം നിന്ന് ഈ സ്ഫോടനത്തിന്റെ ഭീകര ദൃശ്യം കണ്ടവരുടെ കണ്ണുകളിലെ കൃഷ്ണമണി കഠിനമായ ചൂടിൽ കവിൾത്തടങ്ങളിലൂടെ ഉരുവി ഒലിച്ച് വികൃതമായി പോയി.
ഇത് ഉപദേശമാരികളുടെ വെളിപ്പാടല്ല. 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഹിരോഷിമയുടെ സ്ഫോടനം നോക്കി നിന്ന ആളുകളുടെ കണ്ണ് കവിൾത്തടങ്ങളിലൂടെ ഉരുകി ഒലിച്ചു പോയി എന്ന് പറഞ്ഞാൽ, നിവർന്ന് നിൽക്കുമ്പോൾ കണ്ണുകൾ ഉരുകി വീഴുമെന്ന് എഴുതി വെച്ച ദൈവത്തിന്റെ വചനം അടുത്ത യുദ്ധത്തിൽ സംഭവിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ അടിവരയിടുമ്പോൾ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തരങ്ങളെ ഉയർത്തുക. ദൈവത്തിന്റെ സ്തോത്രം. 15,000 മെഗാടൺ TNT തുല്യമായ അണ്വായുധങ്ങൾ ആയുധപ്പുരയിൽ കരുതി വെച്ചുകൊണ്ട് 2,000 കോടി മനുഷ്യരെ ചില ലിവറുകൾ വലിക്കുമ്പോൾ കത്തിച്ച് ചാമ്പലാക്കാനുള്ള ആയുധങ്ങളുമായി കാത്തു നിൽക്കുന്ന അണ്വായുധ യുദ്ധത്തിന്റെ നീക്കങ്ങൾ കാണുന്ന ദൈവമക്കൾക്ക് ഒരു കാര്യം അറിയാം. അടുത്ത മഹായുദ്ധം മധ്യപൂർവ പ്രദേശത്ത് പലസ്തീന്റെ മണ്ണിൽ അരങ്ങേറുമ്പോൾ അത് അണ്വായുധ യുദ്ധമായിരിക്കും എന്ന ദൈവജനത്തിന് ഒരു ഉറപ്പുണ്ട്. സ്തോത്രം. 1,000 ലോകമഹായുദ്ധം കഴിഞ്ഞു, സർവരാജ്യ സഖ്യമുണ്ടായി. 2,000 ലോകമഹായുദ്ധം കഴിഞ്ഞു, ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടായി. അടുത്ത മഹായുദ്ധം കഴിയുമ്പോൾ ലോകത്തിന്റെ ഭരണം കൈയേൽക്കാൻ ആന്റി ക്രൈസ്റ്റ് എന്ന ഭരണാധികാരി ഒരു ദശരാഷ്ട്ര ഫെഡറേഷന് രംഗം കൊടുത്തുകൊണ്ട് ചരിത്രത്തിന്റെ ചുവട് നിയന്ത്രിക്കാൻ രംഗത്ത് വരും. അതിന് തിരശീല ഉയരും മുൻപ് യേശുവിന്റെ രക്തം